time when the Pharisees asked Jesus why Moses permitted divorce.
എന്തുകൊണ്ടാണ് മോശ വിവാഹമോചനം അനുവദിച്ചത് എന്നൊരിക്കൽ പരീശന്മാർ യേശുവിനോട് ചോദിച്ചത് നമുക്ക് കാണാൻ കഴിയും.
You read that in Matthew chapter 19.
മത്തായിയുടെ സുവിശേഷം 19 അധ്യായത്തിലാണ് നാം അത് വായിക്കുന്നത്.
God permitted something which was not his perfect will.
ദൈവത്തിന്റെ പൂർണ്ണതയുള്ള ഹിതത്തിൽ ഉൾപ്പെടാത്ത ഒരു കാര്യം പിൽക്കാലത്ത് ദൈവം പ്രത്യേകമായ ഒരു സാഹചര്യത്തിൽ അനുവദിച്ചതായിട്ടാണ് നാം കാണുന്നത്.
Matthew 19, they asked him, verse 7, why did Moses command to give a certificate of divorce, send her away?
മത്തായി സുവിശേഷം 19 അധ്യായത്തിന്റെ 7 വാക്യത്തിൽ പരീശന്മാരുടെ ചോദ്യമാണ് നാം വായിക്കുന്നത്. അവർ ചോദിച്ചതാണ്, അങ്ങനെയാണെങ്കിൽ യേശു പറഞ്ഞതിന് മറുപടിയായി പറയുകയാണ്, ഉപേക്ഷണ പത്രം കൊടുത്ത് ഭാര്യയെ ഉപേക്ഷിപ്പാൻ മോശ അനുവദിച്ചത് എന്തുകൊണ്ടാണ്? മോശ സ്വന്തം ഇഷ്ടത്തിൽ അങ്ങനെ ഒരു അനുവാദം കൊടുത്തതല്ല. നമുക്കറിയാം, ദൈവത്തിൽ നിന്ന് ലഭിച്ച കൽപ്പനയുടെ അടിസ്ഥാനത്തിലാണ് മോശ വിവാഹ വേർപെടുത്താൻ അനുവദിച്ചത്.
Now, based on that Old Testament law, would you divorce your wife today?
പഴയ നിയമത്തിൽ മോശ മുഖാന്തരം അങ്ങനെ ഒരു അനുവാദം, ഒരു കൽപ്പന നൽകപ്പെട്ടിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നിങ്ങൾ വിവാഹമോചനത്തിന് തയ്യാറാകുമോ?
നോ,
ഒരിക്കലുമില്ല.
സോ ദാറ്റ് ഇസ് ദ സെയിം ബേസിസ് ഓൺ വിച്ച് വി ഡോണ്ട് കീപ് ദ സാബത്ത് ആൻഡ് വി ഡോണ്ട് പ്രീച്ച് ടൈത്തിംഗ് ആൻഡ് മെനി ഓൾഡ് ടെസ്റ്റമെന്റ് ലോസ്.
പഴയ നിയമത്തിലെ ശബത്ത് അനുഷ്ഠിക്കുന്നതും ദശാംശം കൊടുക്കുന്ന ഉൾപ്പെടെ നിരവധി കൽപ്പനകൾ ഇന്ന് പുതിയ നിയമ കാലഘട്ടത്തിലുള്ള ഞാൻ നിങ്ങളും അനുസരിക്കാത്തതിന്റെ കാരണം ഇത് തന്നെയാണ്. നിങ്ങൾ ദശാംശമാണ് പ്രസംഗിക്കുന്നതെങ്കിൽ, പഠിപ്പിക്കുന്നതെങ്കിൽ, നിങ്ങൾ അതിനോടൊപ്പമുള്ളതായിരിക്കുന്ന പഴയ നിയമ കൽപ്പനകളൊക്കെയും പ്രസംഗിക്കുന്നതാണ് യുക്തമായ കാര്യം.
ഐ ഫൈൻഡ് ദാറ്റ് 95% ഓഫ് ക്രിസ്ത്യൻസ് ഡോണ്ട് ഹാവ് എനി ഐഡിയ അബൌട്ട് ദ ന്യൂ കവനന്റ് ഈസ്.
ദുഃഖകരമായ കാര്യം, 95% ക്രിസ്തീയ വിശ്വാസികൾക്കും പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞുകൂടാ.
And when they don't know it, then they remain in bondage, because only when you know the truth, Jesus said you'll be free.
നിങ്ങൾ സത്യം അറിയുമ്പോൾ മാത്രമേ സ്വതന്ത്രരായുള്ളൂ എന്ന് യേശു പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ദൈവത്തിന്റെ ഈ സത്യം ഗ്രഹിക്കുന്നിടത്ത് വരെയും നാം അടിമത്തത്തിലായിരിക്കും.
So you can build an old covenant home or a new covenant home.
നിങ്ങൾക്ക് ഒരു പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു കുടുംബം നിങ്ങൾക്ക് പണിയാം, അല്ലെങ്കിൽ പഴയ ഉടമ്പടിയുടെ കീഴിലുള്ളതായിരിക്കുന്ന ഒരു കുടുംബം നിങ്ങൾക്കുണ്ടാകുവാൻ സാധിക്കും.
And this verse, the glory of the latter house will be greater than the glory of the former, we can say is the glory of a new covenant home is much greater than the glory of an old covenant home.
ഈ കോൺഫറൻസിന്റെ തീമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന വാദം നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. ഈ ആലയത്തിന്റെ പിന്നത്തേതിലുള്ള പിൽക്കാലത്തുള്ള മഹത്വം ആദ്യത്തെ മഹത്വത്തെക്കാൾ വലുതായിരിക്കുമെന്ന് പറയുന്നത് ഒരു പുതിയ നിയമ അടിസ്ഥാനത്തിലുള്ള ഒരു കുടുംബ ക്രിസ്തീയ ജീവിതത്തിന്റെ ചിത്രം കൂടിയാണ്. പഴയ നിയമ കാലത്ത് പഴയ നിയമ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ നല്ല ഭവനങ്ങൾ എന്ന് വിളിക്കാവുന്ന പല കുടുംബങ്ങളും
ഉണ്ടായിരുന്നു.
ന്യായപ്രമാണ കാലത്തിന്റെ അന്ത്യ സമയത്ത് ജീവിച്ചിരുന്ന ദമ്പതിമാരായിരുന്നല്ലോ എലിസബത്തും സക്കറിയാവും. എത്ര നല്ല മാതൃകയുള്ള ഒരു കുടുംബജീവിതമായിരുന്നു അവരുടേത്. അതുപോലെ തന്നെ യേശുവിന്റെ ജന്മം കൊടുത്ത മറിയ, അവളുടെ ഭർത്താവായി തീർന്ന ജോസഫ്, എത്ര നല്ല ഒരു കുടുംബമായിരുന്നു അവരുടേത്. പത്രോസും അവന്റെ ഭാര്യയും, ഭാര്യയുടെ പേര് നമുക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ അവൻ കുടുംബസ്ഥനായിരുന്നു, എത്ര നല്ല കുടുംബമായിരുന്നു അവരുടേത്.
Peter was such a good man that he allowed his mother-in-law to stay with him.
പത്രോസിന്റെ നല്ല കുടുംബജീവിതം ആയിരുന്നെന്ന് ഞാൻ പറയാൻ ഒരു കാരണം കൂടി ഉണ്ട് കേട്ടോ. അവന്റെ അമ്മയമ്മയെ കൂടെ താമസിപ്പിക്കാൻ പത്രോസ് സമ്മതിച്ചു എന്നുള്ളതാണ് അതിന്റെ
അടയാളം.
നല്ല മനസ്സില്ലാത്ത ഒരു ഭർത്താവിന് ഒരിക്കലും അത് അനുവദിക്കാൻ കഴിയുകയില്ല. പഴയ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ പണിയപ്പെടുന്ന വീടുകൾ മോശമാണെന്ന് നാം കരുതില്ല, നല്ല ഭവനങ്ങൾ തന്നെയാകാം.
It says that the new covenant home will be even better than that.
അങ്ങനെ നല്ല കുടുംബങ്ങൾ പഴയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ സാധ്യമാണെങ്കിൽ, പുതിയ നിയമം, കർത്താവ് പുതിയ നിയമം നമുക്ക് നൽകിയപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ പണിയപ്പെടുന്ന ഭവനങ്ങൾ എത്രയധികം മഹത്വമുള്ളതായിരിക്കണം.
You can be satisfied with a good home when you can have a better one.
നിങ്ങൾക്ക് ഒരു നല്ല കുടുംബജീവിതം ഇപ്പോഴുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ കുറച്ചുകൂടെ മെച്ചമായ ഒരു കുടുംബജീവിതം നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാകുകയില്ല.
You must long for God's best.
ദൈവത്തിന്റെ ഏറ്റവും ഉത്തമമായത് നിങ്ങളുടെ ഹൃദയം കൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ചെങ്കിൽ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു പടി കൂടെ മുൻപോട്ട് പോകുവാൻ കഴിയുകയുള്ളൂ.
But for a new covenant home, there's one very important requirement.
പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ക്രിസ്തീയ ഭവനം ഉണ്ടാകണമെന്ന് വരികിൽ അടിസ്ഥാനപരമായി ഒരു കാര്യം നിർബന്ധമാണ്.
You have to have a very soft, tender heart towards each other.
ദമ്പതിമാർക്ക് പരസ്പരം എത്രയും മാർദ്ദവമുള്ള എത്രയും സ്പർശതയുള്ള ഹൃദയങ്ങൾ ഉണ്ടായിരിക്കണം.
You don't have to be rich.
നിങ്ങൾക്ക് ധനികരായിരിക്കേണ്ട ആവശ്യമില്ല.
You don't even have to have more than one room in your house.
നിങ്ങളുടെ വീടിന് ഒരു മുറിയേ ഉള്ളെങ്കിലും അതൊരു തടസ്സമല്ല.
You don't even have to have children.
നിങ്ങൾക്ക് മക്കൾ ഉണ്ടാകുന്ന അനുഗ്രഹമാണ്. പക്ഷേ പുതിയ നിയമത്തിലെ ഒരു കുടുംബത്തിൽ മക്കൾ ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധമില്ല.
Even if, or if you have 15 children, that's also okay.
മക്കളില്ല എന്നുള്ളതിന്റെ മറ്റേ അറ്റമെടുത്താൽ ഒരു 15 കുഞ്ഞുങ്ങളുള്ള കുടുംബമാണെങ്കിലും പുതിയ നിയമ അടിസ്ഥാനത്തിലെ ഭവനമാകുവാൻ കഴിയും.
But a soft heart is essential.
എന്നാൽ ഈ സാഹചര്യങ്ങൾ എങ്ങനെയൊക്കെ ഇരുന്നാലും ഏറ്റവും മൃദുവായിരിക്കുന്ന ഒരു ഹൃദയം രണ്ടുപേർക്കും ഉണ്ടായിരിക്കുക എന്ന് പറയുന്ന അത്യാവശ്യമാണ്.
Why do I say that?
ഞാൻ എന്തുകൊണ്ടാണ് അത് പറയുന്നത്?
See the next word.
അടുത്ത വാക്യം എന്താണ് യേശു പറയുന്നത് ശ്രദ്ധിക്കുക.
The Lord said, it's because of the hardness of your heart that Moses permitted that.
മോശ വിവാഹമോചനം അനുവദിച്ചതിന്റെ കാരണം യേശു കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കഠിനമായി പോയി, ഹൃദയത്തിന്റെ മൃദുലത നഷ്ടപ്പെട്ടതുകൊണ്ടാണ് മോശ അത് അനുവദിക്കേണ്ടി വന്നത്.
When people's hearts are hard, then God can only allow them to live in his permissive will, not in his perfect will.
ദമ്പതിമാരുടെ ഹൃദയം കഠിനപ്പെട്ടു കഴിഞ്ഞാൽ ദൈവത്തിന്റെ അത്യുത്തമമായ ഇഷ്ടത്തിൽ അവർ ജീവിക്കുന്നതിന്റെ സ്ഥാനത്ത് ദൈവം ചില കാര്യങ്ങൾ അനുവദിച്ച് ദൈവത്തിന്റെ അനുവാദം ലഭിച്ചു എന്നുള്ള നിലയിൽ അവർക്ക് പോകാനേ കഴിയുകയുള്ളൂ.
സോ വെൻ യു ആർ ലിവിംഗ് ഇൻ ഗോഡ്സ് പെർമിസീവ് വിൽ യു മേ ഗെറ്റ് മെനി മെറ്റീരിയൽ ബ്ലെസ്സിംഗ്.
ആ നിലയിൽ ദൈവം അനുവദിച്ചതാണ് എന്നുള്ള ഒരു ആശ്വാസത്തിൽ നിങ്ങൾക്ക് പോയാൽ മതിയെന്ന് വരികിൽ ഭൌതികമായ ഒരുപാട് നന്മകളും നിങ്ങൾക്ക് ലഭിച്ചെന്ന് വരാം.
I'll give you an example of the type of testimonies I have heard in many Pentecostal churches I have attended.
ഞാന് സംബന്ധിക്കുവാനിടയായിട്ടുള്ള നിരവധി പെന്തക്കോസ്റ്റ് സഭകളിൽ കേട്ടിട്ടുള്ളതായിരിക്കുന്ന ഒരു സാക്ഷ്യം, പൊതുവെ കേൾക്കുന്ന ഒരു സാക്ഷ്യം ഞാൻ പറയാം.
During testimony time.
അവിടെ സാക്ഷ്യത്തിനായി സമയമുണ്ടല്ലോ, ആ സമയത്ത് സാധാരണ കേൾക്കാറുള്ള
സാക്ഷ്യം.
ഞാൻ കഴിഞ്ഞ വർഷങ്ങളിൽ പല തവണ അങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്.
It's always about some material physical blessing God did for that person.
സാക്ഷ്യം പറയുന്ന സഹോദരനോ സഹോദരിക്കോ ഭൌതികമായി ശാരീരികമായി ലഭിച്ച ഏതെങ്കിലും തരത്തിലുള്ള ഒരു നന്മ അനുഗ്രഹത്തെ കുറിച്ചാണ് അവർ സാക്ഷിക്കുന്നത്.
God helped my husband to get a better job.
സഹോദരി സാക്ഷ്യം പറയുകയാണെങ്കിൽ പറയും, എന്റെ ഭർത്താവിനെ കുറച്ചുകൂടെ നല്ലൊരു ജോലി ലഭിക്കുവാൻ കർത്താവ് ഇടയാക്കി.
My children passed in their examination.
എന്റെ കുഞ്ഞുങ്ങൾ പരീക്ഷയിൽ നല്ല നിലയിൽ വിജയം വരിച്ചു.
We were able to complete the house we were building.
ഞങ്ങൾ പണിയാൻ തുടങ്ങിയ ഭവനം സമയത്ത് തന്നെ പൂർത്തിയാക്കുവാൻ
ദൈവമിടയാക്കി.
ഭവനത്തിൽ കുടുംബാംഗങ്ങൾക്കുണ്ടായ രോഗത്തിൽ ദൈവം സൗഖ്യം നൽകി.
You can go to any Pentecostal church in Kerala and tell me if 99% of the testimonies are not like this.
കേരളത്തിലെ ഏത് പെന്തക്കോസ് സഭയിലും നിങ്ങൾ സന്ദർശകരായി പോയിട്ട് എന്നോട് പറഞ്ഞാട്ട് ഇത് അല്ലാത്ത സാക്ഷ്യങ്ങൾ നിങ്ങൾ എത്ര കേൾക്കുന്നുണ്ട്. ഈ നിലയിലാണ് മിക്കവാറും എല്ലാ സാക്ഷ്യങ്ങളും.
What does it prove?
അത് തെളിയിക്കുന്നത് എന്താണ്?
God is a good God.
ദൈവം നന്മ നിറഞ്ഞ ദൈവമാണ് എന്നുള്ളത് അവരുടെ സാക്ഷ്യങ്ങളിൽ നിന്നും വെളിവാകുന്നു.
I can get a gathering of Hindus and Muslims and get the same type of testimony.
ഈ സ്ഥാനത്ത് ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ഒരു യോഗം വിളിച്ചുകൂട്ടിയാൽ അവരിൽ പലരിൽ നിന്നും ഈ തരത്തിലുള്ള സാക്ഷ്യം ഞാൻ കേൾപ്പിക്കുവാൻ തയ്യാറാണ്. ഞാൻ അവരോട് പറഞ്ഞാൽ അവരങ്ങനെ സാക്ഷിക്കും. നിങ്ങൾ എത്ര പേര് വീട് പണി തുടങ്ങിയിട്ട് നന്നായിട്ട് പൂർത്തിയാക്കിയെന്ന് ചോദിച്ചാൽ ധാരാളം പേർ കൈയുയർത്തും. മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഉള്ള കൂട്ടമാണെന്ന് ഓർക്കണം. ക്രിസ്ത്യാനികളുടെ മീറ്റിംഗിന് കൈയുയർത്തുന്നതിനേക്കാളും കൂടുതൽ അവിടെയായിരുന്നു. നിങ്ങൾ സൗഖ്യമില്ലാതെ രോഗികളായിരുന്ന എത്ര പേരുണ്ട്? ഇപ്പോൾ രോഗം മാറിയവര് ധാരാളം പേർ
കഴിയും.
നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നല്ല നിലയിലൊക്കെ നടന്ന എത്ര പേരുണ്ട്? പരീക്ഷയിൽ നല്ല നിലയിൽ കുഞ്ഞുങ്ങൾ പാസ്സായവർ എത്ര പേരുണ്ട്?
കൈപ്പൊക്കത്തില്ലേ?
പത്രങ്ങളില് എല്ലാ വർഷവും IAS കിട്ടിയവരുടെ ലിസ്റ്റും നമ്പറും റാങ്കും ഒക്കെ കാണുമല്ലോ. എത്ര പേർ അവരുടെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് IAS
കിട്ടുന്നുണ്ട്?
അങ്ങനെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ പ്രവേശനം കിട്ടുന്നതിൽ 90% പേരും ഹിന്ദുക്കളുടെ മക്കളാണെന്നുള്ളത് നാം
അറിയണം.
ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ അടയാളങ്ങൾ ഇതൊക്കെയാണ് എന്നാണോ നാം പറയുന്നത്? എനിക്ക് അറേബ്യൻ ഗൾഫിൽ നല്ലൊരു ജോലി കിട്ടിയെന്ന് ഒരാൾ സാക്ഷ്യം പറയുന്നു. ഗൾഫ് രാജ്യങ്ങളില് ക്രിസ്ത്യാനികളെക്കാളധികം മുസ്ലിം സ്നേഹിതന്മാർ ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്.
What is the mark of God's blessing in your home?
നിങ്ങളുടെ ഭവനത്തിൽ ദൈവം തന്റെ അനുഗ്രഹം നൽകിയിട്ടുണ്ടെന്നുള്ളതിന്റെ അടയാളം എന്താണ്?
If it is the same thing that another Hindu or a Muslim has, then be sure that that is not the mark, identifying mark of Christian blessing.
ഒരു മുസ്ലിം സ്നേഹിതനോ ഒരു ഹൈന്ദവ സ്നേഹിതനോ നീ പറയുന്ന അതേ അനുഗ്രഹങ്ങളെക്കുറിച്ച് സാക്ഷിക്കുവാൻ കഴിയുമെന്ന് വരിയിൽ ഒരു കാര്യം വ്യക്തമാണ്. ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ വ്യക്തമായിരിക്കുന്ന തെളിവ് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നുമല്ല. ദൈവത്തിന്റെ അനുഗ്രഹങ്ങളല്ല ഇതൊന്നും എന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ മേല് എല്ലാ ദിവസവും സൂര്യനെ ഉദിപ്പിക്കുന്നത് ആരാണ്? അത് നല്ലവനായ ദൈവമാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായിരിക്കുന്ന ദൈവമാണ് അതിന്
കാരണം.
എന്നാൽ ഈ വലിയവനായ ദൈവം, സൃഷ്ടാവായ ദൈവം മുസ്ലിങ്ങളുടെ മേലും ഹിന്ദുക്കളുടെ മേലും നിരീശ്വരവാദികളുടെ മേലും തന്റെ സൂര്യനെ ഉദിപ്പിക്കുന്നു എന്നുള്ളത് നാം മറക്കരുത്. ഏത് മതസ്ഥരാണെങ്കിലും നിരീശ്വരവാദികളാണെങ്കിലും എല്ലാവരുടെയും വയലിന്റെ മേൽ മഴ അയക്കുന്നത് ഈ ദൈവം
തന്നെയാണ്.
ആശുപത്രിയിൽ ചെന്നാല് നാനാജാതി മതസ്ഥരായിരിക്കുന്ന രോഗികൾ അവിടെ ഉണ്ട്.
യു സീ ഹു ഓൾ ആർ ഡിസ്ചാർജ്ഡ് ആഫ്റ്റർ കംപ്ലീറ്റ് ബീയിംഗ് ഓഫ് ട്രീറ്റ്മെന്റ്. ഓൾ റിലിജൻസ് ആർ ഓൾസോ ദേർ ഓൾസോ.
രോഗത്തിന് സൌഖ്യമായിട്ട് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് കിട്ടുന്നവരുടെ ഒരു സ്ഥിതി വരെ കണക്കെടുത്താൽ എല്ലാ ജാതിയിലും പെട്ടവർ ആശുപത്രിയിൽ നിന്ന് സുഖം പ്രാപിച്ചു പോകുന്നുണ്ടല്ലേ?
So what is special about the Christian's God?
അങ്ങനെയാണെന്ന് വരിയിലെ ക്രിസ്ത്യാനികളുടെ ദൈവത്തിന്റെ പ്രത്യേകത എന്താണ്?
You go to the college admissions, is it only Christians who get
കോളേജുകളിൽ ഉപരിപഠനത്തിന് നല്ല കോഴ്സുകൾക്കൊക്കെ അഡ്മിഷൻ കിട്ടുന്ന കുട്ടികളുടെ പേരും അവരുടെ മതവും ഒക്കെ ഒന്ന് നോക്കിയാൽ ക്രിസ്ത്യാനികളുടെ പിള്ളേർക്കെ നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടുള്ളൂ?
മെഡിക്കൽ കോളേജ് IIT, it is not big list of Christians, most of them are Hindus and Muslims.
മെഡിക്കൽ കോളേജുകളിലും IIT കളിലും ഒക്കെ പ്രവേശനം കിട്ടുന്ന കുട്ടികളുടെ മതം ഏതാണെന്ന് നിങ്ങൾ അന്വേഷിക്കണം. ക്രിസ്ത്യാനികളുടെ കുട്ടികൾ കുറവാണ്. അവിടെ ദൈവവിശ്വാസമില്ലാത്തവരും അവരുടെ മക്കളും ഉന്നത വിദ്യാഭ്യാസം
നടത്തുന്നു.
പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിങ്ങളുടെ ഭവനം പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഭവനമാണെന്നുള്ളതിന്റെ തെളിവ് എന്താണ്?
is not hard towards your husband or your wife.
കർത്താവ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഭർത്താവിനോടോ ഭാര്യയോടോ ഉള്ള മനോഭാവത്തിൽ നിങ്ങളുടെ ഹൃദയത്തിന് കാഠിന്യമില്ല, നിങ്ങൾക്ക് മൃദുലമായ ഒരു ഹൃദയമുണ്ടെന്നുള്ളതാണ് അതിന്റെ തെളിവ്.
You know what hard is?
കഠിനമാകുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയാം.
This table is hard. If I poke it, my hand will pain. It can't go through.
ഇപ്പോൾ എന്റെ മുമ്പിലുള്ളതായിരിക്കുന്ന ഈ പ്രസംഗ പീഠം കട്ടിയുള്ളതാണ്, കാഠിന്യമുള്ളതാണ്. അതിന്റെ തെളിവ് എന്താ? ഞാൻ എന്റെ വിരൽ കൊണ്ട് ശക്തിയായിട്ട് ഇടിച്ചു കഴിഞ്ഞാൽ തടിക്ക് കുഴപ്പമൊന്നുമില്ല, എന്റെ വിരൽ വേദന എടുക്കും, അത്രേ
ഉള്ളൂ.
എന്നാൽ ഇത് വളരെ മൃദുലമായിരിക്കുന്ന പഞ്ഞി പോലെ സോഫ്റ്റ് ആയിരിക്കുന്ന ഒരു പ്രതലമാണെങ്കിൽ ഞാൻ എന്റെ വിരൽ അമർത്തിയാൽ എന്റെ വിരൽ വേദനിക്കില്ല, അതിലേക്ക് ഇറങ്ങിപ്പോകും. അത് പ്രതിരോധിക്കുന്നില്ല, എന്റെ കൈയെ ചെറുക്കുന്നില്ല, അത് മൃദുലമാണ്.
As long as we live in this world,
ഈ ലോകത്തിൽ നാം ജീവിക്കുന്നിടത്തോളം നാളുകൾ നമ്മൾ ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും ചിലപ്പോഴൊക്കെ മനഃപൂർവ്വമല്ലാതെ നമ്മുടെ ജീവിത പങ്കാളിയെ വേദനിപ്പിക്കുന്ന പ്രവൃത്തികൾ വാക്കുകൾ നമ്മളിൽ നിന്നുണ്ടായെന്ന് വരാം. അത് വാക്കുകളിലാകാം,
സംസ് ഇൻ ആക്ഷൻ,
ചിലപ്പോൾ നമ്മുടെ പ്രവൃത്തിയിലൂടെയാകാം,
സംസ് ഇൻ തോട്ട്ലെസ് ആക്ഷൻ,
ചിലപ്പോൾ വേണ്ടവണ്ണം വീണ്ടും വിചാരമില്ലാതെയുള്ള ചില പെരുമാറ്റങ്ങളിലൂടെ നമ്മുടെ ജീവിത പങ്കാളിയെ നാം മുറിപ്പെടുത്തി എന്ന്
വരാം.
അത് മനഃപൂർവ്വമായി ചെയ്യുന്നതാകെയില്ല. വൈകുന്നേരം 6 മണിക്കും അങ്ങേയറ്റം വന്നാൽ 7 മണിക്കും മുമ്പിൽ വീട്ടിൽ ഞാൻ എത്തുന്നതായിരിക്കുമെന്ന് ഭാര്യയോട് പറഞ്ഞിട്ടാ രാവിലെ പോയത്.
സംതിങ് അൺഎക്സ്പെക്ടഡ് ഹാപ്പൻ.
അപ്രതീക്ഷിതമായ ചിലത് യാത്രാ മധ്യേ സംഭവിച്ചു.
യുവർ സെൽഫോൺ ചാർജ് ഡൈഡ് ഔട്ട്, യു കുഡന്റ് കോൾ ഹോം.
നിങ്ങളുടെ സെൽഫോണിൽ വീണ്ടും ചാർജ് ചെയ്യാതെ വിളിക്കാൻ കഴിയാത്ത നിലയിൽ തീർന്നുപോയി. സെൽഫോണിൽ കൂടെ വിളിക്കാൻ പറ്റുന്നില്ല.
ആൻഡ് യു കം 1 ഹവർ ലേറ്റ്.
1 മണിക്കൂർ താമസിച്ചാണ് നിങ്ങൾ വീട്ടിലെത്തുന്നത്.
ഹൗ ഇസ് ദ മീറ്റിംഗ് between husband and wife?
അപ്പോൾ അന്ന് വൈകിട്ടത്തെ സഭായോഗം എങ്ങനെ ഇരിക്കും? ഭർത്താവും ഭാര്യയും മനസ്സിലായി, ഭർത്താവും ഭാര്യയും കൂടെ ഉള്ള സഭായോഗം, രണ്ടുപേരും മതിയല്ലോ മീറ്റിംഗിന്.
It all depends on how your heart is hard.
ഭാര്യയുടെയും ഭർത്താവിന്റെയും ഹൃദയം കഠിനപ്പെട്ടതാണോ മൃദുലമാണോ എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും രണ്ടുപേരും തമ്മിലുള്ള കൂടിക്കാഴ്ച.
Could be in other situations.
മറ്റ് ജീവിതത്തിലെ സാഹചര്യങ്ങളാകാം.
ഇറ്റ്സ് എ വണ്ടർഫുൾ തിങ് ടു ഹാവ് എ സോഫ്റ്റ് ഹാർട്ട്.
മൃദുലമായിരിക്കുന്ന ഒരു ഹൃദയം ഉണ്ടാകുക എന്ന് പറയുന്നത് ഏറ്റവും അനുഗ്രഹീതമായിരിക്കുന്ന അവസ്ഥയാണ്.
Jesus said, "Blessed is he who is never offended with me."
കർത്താവ് യേശു പറഞ്ഞു, എങ്കിൽ ഇടറിപ്പോകാത്തവൻ അനുഗ്രഹീതനാണ്, ഭാഗ്യവാനാണ്.
യു ക്യാൻ നെവർ മേക്ക് യുവർ ഹാർട്ട് സോഫ്റ്റ്.
എന്നാൽ ഒരു സത്യം നാം മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, നമുക്ക് ആർക്കും നമ്മുടെ ഹൃദയത്തെ മൃദുലമാക്കുവാൻ കഴിയുകയില്ല.
The Lord says the prophecy in Ezekiel 36 concerning the new covenant.
Ezekiel 36th adhyayathil pudhiya niyamathe kurichu pudhiya udambadiye kurichu kartava inganeyanu parayunnathu.
First of all he says in verse 25, the last part, I will cleanse you from all your filthiness and from all your idols.
Avide nam vaikkunnathu
adinte Ezekiel 36 and verse 25.
എസെക്കിയേൽ 36th അധ്യായത്തിന്റെ 25th വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ കല്ലായുള്ള ഹൃദയം, കാഠിന്യമുള്ള ഹൃദയം നിങ്ങളിൽ നിന്ന് നീക്കി മാംസളമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. 25ന്റെ ഒടുവിലത്തെ ഭാഗം വായിക്കുന്നു, നിങ്ങൾ നിർമ്മലരായിത്തീരും, ഞാൻ നിങ്ങളുടെ സകല മലിനതകളെയും സകല വിഗ്രഹങ്ങളെയും നീക്കും. കർത്താവ് ആദ്യം ചെയ്യുന്നത് നമ്മുടെ മേൽ നിർമ്മല ജലം തളിക്കുകയും നമ്മളെ നിർമ്മലരാക്കുകയുമാണ്. യേശുവിന്റെ രക്തത്താലാണ് ആ പ്രവൃത്തി നടക്കുന്നത്. രണ്ടാമതായി നടക്കുന്ന കാര്യം,
25ാം വാക്യത്തിന്റെ
തുടക്കത്തിൽ കാണുന്ന നിർമ്മലീകരിക്കുന്ന രക്തം കൊണ്ടുള്ള ശുദ്ധീകരണ പ്രവൃത്തിയിൽ നിർത്തിക്കളയുകയാണ്. തുടർന്നാണ് നാം വായിക്കുന്നത്, ഞാൻ നിങ്ങൾക്ക് പുതിയ ഒരു ഹൃദയം
തരും.
നിങ്ങൾക്കുണ്ടായിരുന്ന കാഠിന്യമുള്ള കല്ലുപോലെയുള്ള ഹൃദയം നീക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് മാംസളമായിരിക്കുന്ന ഒരു ഹൃദയം തരുമെന്നാണ് കർത്താവ് പറയുന്നത്. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം അതാണ് എന്ന് നാം
അറിയണം.
അത് കർത്താവിന് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ
കഴിയും.
തമ്മിൽ ആ നിലയിൽ മാർദ്ദവമുള്ളതായിരിക്കുന്ന ഒരു ഹൃദയം നൽകുവാൻ അവന് മാത്രമേ
കഴിയൂ.
ക്ഷമിക്കുവാൻ മനസ്സുള്ളതായിരിക്കുന്ന ഹൃദയം, തെറ്റ് സംഭവിച്ചാൽ അത് ഏറ്റെടുക്കുവാൻ മനസ്സുള്ള ഒരു ഹൃദയം,
the possibility that even when the other person did something wrong, I could also have made a mistake.
ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിൽ ഞാൻ ചിന്തിക്കുകയാണ്, എന്റെ ജീവിത പങ്കാളിയാണ് തീർച്ചയായും തെറ്റ് ചെയ്തത്, പക്ഷേ എന്റെ ഭാഗത്തും എന്തെങ്കിലും തെറ്റ് ഞാൻ അറിയാത്ത നിലയിൽ ഉണ്ടായിക്കാണാം എന്ന് ചിന്തിക്കാനുള്ള ഒരു
മനോഭാവം.
അങ്ങേ അറ്റത്തെ ഒരു ദൃഷ്ടാന്തം നമുക്ക് ചിന്തിക്കാം.
1 മണിക്കൂർ
ജോലി സ്ഥലത്ത് നിന്ന് താമസിച്ചു വരുന്ന പോലുള്ള നിസ്സാരമായിരിക്കുന്ന വീഴ്ചകളല്ല, വളരെ കൂടിയ കാഠിന്യമേറിയ ഒരു കാര്യം പറയാം.
Let's say a husband fell into adultery.
ഒരു ഭർത്താവ് അവനെ വ്യഭിചാരത്തിൽ വീണുപോയി, ഭാര്യയോട് അവിശ്വസ്തത കാണിച്ചു എന്ന് വിചാരിക്കുക, അങ്ങേ അറ്റത്തെ ഒരു പാപമാണ്. വിശ്വാസിയായിരിക്കുന്ന ഭർത്താവ് വളരെ ഗുരുതരമായ ഗൌരവമുള്ളതായിരിക്കുന്ന പാപത്തിൽ അവൻ വീണുപോയി. ഭാര്യയോടുള്ളതായിരിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിലെടുത്ത ഉടമ്പടിയെ പിച്ചി ചീന്തി കളയുന്ന ഒരവസ്ഥയാണ്.
Is the wife at fault in such a situation?
അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു സംഭവം ഒരു കുടുംബജീവിതത്തിൽ നടന്നാൽ ഭാര്യ ഏതെങ്കിലും നിലയിൽ കുറ്റക്കാരിയാണോ? മിക്ക ഭാര്യമാരും പറയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്, അല്ല ഞാൻ കുറ്റക്കാരിയല്ല, ഞാൻ ഒരു തെറ്റും ചെയ്തില്ല. എന്നാൽ ദൈവത്തിന്റെ വചനം നിങ്ങൾ ശ്രദ്ധയോടെ വായിച്ചാൽ,
even if 90% of the fault is with the husband, then maybe a 10% fault is the wife too.
90% കുറ്റം ഭർത്താവിന്റേതാണെങ്കിൽ പോലും ഒരു 10% ഭാര്യയ്ക്കും ഉത്തരവാദിത്തം ഉണ്ടായിരിക്കാം എന്ന് നാം കണ്ടെത്തും.
It may not be.
എപ്പോഴും അങ്ങനെ ആയിരിക്കണമെന്നില്ല.
Maybe 0 on the wife's part.
ചില സമയങ്ങളിൽ ഭാര്യ 1% പോലും ഈ കാര്യത്തിൽ കുറ്റക്കാരി ആയിരിക്കണമെന്നില്ല.
It may be 10%, 20% her fault too.
ചില സമയങ്ങളിലെങ്കിലും 10% അല്ലെങ്കിൽ ചിലപ്പോൾ 20% നീയും കുറ്റക്കാരിയായിരിക്കും എന്ന് ഭാര്യയായ സഹോദരി
മറന്നുപോകരുത്.
പുതിയ നിയമത്തില് ഞാൻ അത് ഒരു ദൃഷ്ടാന്തത്തിലൂടെ കാണിക്കാം.
ഇൻ 1 കൊരിന്ത്യൻസ് ചാപ്റ്റർ 7
കൊരിന്ത്യർക്കെഴുതിയ 1-ാമത്തെ ലേഖനം 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, മൂന്ന് നാല് വാക്യങ്ങൾ അവിടെ നിന്ന് നിങ്ങളെ കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു.
In verse 2 it says that one of the reasons for marriage is to avoid immorality.
ദൈവത്തിന്റെ വചനം പറയുന്നു വിവാഹത്തിന് ദൈവം കണ്ടിരിക്കുന്ന കാരണങ്ങളിൽ ഒന്ന് അസാൻമാർഗികമായിരിക്കുന്ന ജീവിത രീതി അല്ലെങ്കിൽ ദുർനടപ്പ് ഒഴിവാക്കുവാൻ വേണ്ടിയാണ്.
Now that's not the main purpose of marriage.
വിവാഹത്തിന്റെ പ്രധാനമായ പ്രഥമമായിരിക്കുന്ന ഉദ്ദേശം ദുർനടപ്പ് ഒഴിവാക്കുക എന്നുള്ളതല്ല. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ക്രിസ്തീയ ഭവനങ്ങൾ കെട്ടിപ്പണിയുക എന്നുള്ളതാണ് ക്രിസ്തീയ ദാമ്പത്യത്തിന്റെ യഥാർത്ഥ
ലക്ഷ്യം.
അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, മാതാപിതാക്കന്മാരിൽ കൂടെ ദൈവം തുടങ്ങിവെച്ചതായിരിക്കുന്ന ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷ തുടർന്നു കൊണ്ടുപോകുവാൻ അനുഗ്രഹീതരായിരിക്കുന്ന ഒരു അടുത്ത തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളതാണ്.
ഐ ഹോപ്പ് യു കീപ് ദീസ് ടു ആസ് പ്രൈമറി ഇൻ യുവർ ഹോം.
നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബജീവിതത്തിന്റെ പ്രാഥമികമായ രണ്ട് അടിസ്ഥാന ലക്ഷ്യങ്ങളായി ഈ രണ്ടും നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന മലമേലിരിക്കുന്ന ഒരു പട്ടണം പോലെയുള്ള ഒരു ക്രിസ്തീയ ഭവനം ഒന്നാമതായി
ഉണ്ടാകണം.
അവരുടെ തലമുറയിൽ യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യം വഹിക്കുന്ന പുത്രി പുത്രന്മാരെ ജനിപ്പിച്ച് വളർത്തിക്കൊണ്ടുവരുന്നതാണ് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം.
But another reason is to avoid immorality.
എന്നാൽ ഇവിടെ നാം കണ്ടതുപോലെ മറ്റൊരു കാരണം അത്രയും പ്രാധാന്യമുള്ളതല്ല, ദുർനടപ്പ് അസാൻമാർഗികത ഒഴിവാക്കുക എന്നുള്ളതാണ്.
It says to preserve one another. It says in verse 3 the husband has a duty to fulfill to his wife and the wife has a duty to fulfill to her husband.
മൂന്നാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ ദൈവത്തിന്റെ ഹിതം നിവർത്തിക്കണമെങ്കിൽ, ദുർനടപ്പ് ഒഴിവാകണമെങ്കിൽ ഭർത്താവ് ഭാര്യയ്ക്ക് കടമ്പെട്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അത് മറന്നുപോകരുത്. ഭാര്യ ഭർത്താവിനോട് കടപ്പാടുള്ള ചില വിഷയങ്ങളുണ്ട്, ആ കാര്യത്തിൽ മറവിയുണ്ടാകരുത്. ഇംഗ്ലീഷിൻ പരിഭാഷയിൽ ഉത്തരവാദിത്തം കടമ എന്ന അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണെന്ന് വരികിലും നിങ്ങൾക്ക് ചില ഉത്തരവാദിത്തങ്ങൾ, ചില പണികൾ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ ചെയ്തേ
മതിയാകും.
8 മണിക്കൂർ ഒരു ദിവസം ഒരു പ്രവൃത്തി ദിവസത്തിൽ ഉണ്ടെന്ന് വരികിൽ ആ സമയം കൊണ്ട് നിങ്ങളെ ഏൽപ്പിച്ച ജോലി ഭംഗിയായി പൂർത്തിയാക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്.
യു കാൻ്റ് ജസ്റ്റ് ഗോ ആൻഡ് സിറ്റ് ദേർ ആൻഡ് ഡ്രിങ്ക് കോഫി ആൻഡ് ടോക്ക് ആൻഡ് നോട്ട് ഡു യുവർ വർക്ക്.
ഓഫീസിൽ 8 മണിക്കൂർ എങ്ങനെയെങ്കിലും ചിലവഴിച്ച് കാപ്പിയും ചായയും ഒക്കെ കുടിച്ച് സമയം പാഴാക്കി നിങ്ങൾക്ക് ഇറങ്ങിപ്പോരുവാൻ കഴിയുകയില്ല.
All of you who work in a factory or an office, there's a duty you have to do every day.
ഏതെങ്കിലും ഒരു ഓഫീസിലോ ഫാക്ടറിയിലോ ജോലി ചെയ്യുന്ന വ്യക്തികൾക്കറിയാം, നിങ്ങളെ കൊണ്ട് ഒരു ദിവസം 8 മണിക്കൂറിന്റെ പ്രതീക്ഷിക്കുന്ന ചില ജോലികളുണ്ട്.
It's not an entertainment you go to for the office.
നിങ്ങൾ ഓഫീസിൽ പോകുന്നത് നിങ്ങൾ രസം ഉള്ള ഒരു കാര്യത്തിന് വേണ്ടി, ഒരു സന്തോഷമുള്ള കാര്യത്തിന് വേണ്ടിയല്ല.
It's not for fun like going for a picnic.
പിക്നിക്കിന് പോകുന്ന പോലെ ഒരു തമാശയല്ല ഒരു ഫാക്ടറിയിലോ ഓഫീസിലോ ജോലി ചെയ്യുക എന്നുള്ളത്.
What about the sexual relationship and marriage?
വിവാഹ ജീവിതത്തിലുള്ളതായിരിക്കുന്ന ലൈംഗിക ബന്ധം എന്ന് പറയുന്നത് അത് വെറുമൊരു രസകരമായ കാര്യം മാത്രമാണോ?
It's not like a picnic.
അതൊരു പിക്നിക് പോലെയാണ് എന്ന് നിങ്ങൾ കരുതരുത്.
It's a duty.
അത് ഭാര്യയുടെയും ഭർത്താവിന്റെയും ഉത്തരവാദിത്വമാണ്, കടമയാണ് എന്ന് നാം
ഓർക്കണം.
ഒരുപക്ഷെങ്കിൽ ഇതിനു മുൻപ് ഒരു പ്രസംഗിയും നിങ്ങളോട് ഈ കാര്യം പറഞ്ഞു കാണുകയില്ല, കാരണം ആ വചനം അവർ ശ്രദ്ധിച്ച് വായിച്ച് പഠിച്ചു കാണുകയില്ല.
99% of the churches I attended, no preacher talks on these verses.
ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ സംബന്ധിച്ചിട്ടുള്ള ഏതാണ്ട് 99% സഭകളിലും ഇങ്ങനെ ഒരു പ്രസംഗമേ പഠിപ്പിക്കുകയില്ല, കാരണം അവര് ഈ വചനം ഗൗരവമായി എടുത്തിട്ടില്ല.
But this is more important for many married couples than studying the tabernacle.
വിവാഹിതരായിരിക്കുന്ന പല ദമ്പതിമാർക്കും മിക്കവർക്കും സമാഗമന കൂടാരത്തിന്റെ വിശദ വിവരങ്ങൾ പഠിക്കുന്നതിനേക്കാളും പ്രധാനമാണ് വിവാഹ ജീവിതത്തിലെ ലൈംഗികമായ കടപ്പാടുകളെക്കുറിച്ച് മനസ്സിലാക്കുന്നത്.
It's a duty.
അത് ഒരു ഉത്തരവാദിത്വമാണ്, കടമയാണ്.
Whose duty?
ആരുടെ കടമയാണ്?
Husband's duty, wife's duty.
അത് ഭർത്താവിന്റെ കടമയാണ്, അതുപോലെ തന്നെ ഭാര്യയുടെയും കടമയാണ്.
It's not an optional thing.
അത് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം, ചെയ്താൽ കൊള്ളാം എന്നുള്ള നിലയിലല്ല, അതൊരു ഡ്യൂട്ടിയായിട്ട് ഉത്തരവാദിത്തമായി ദൈവവചനം പറഞ്ഞിരിക്കുന്നു.
Going to work is not an optional thing.
നിങ്ങളൊരു ജോലിക്ക് ഒരു ഓഫീസിൽ കമ്പനിയിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിശ്ചിത സമയത്ത് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്.
How many of you go to work only when you are happy about going to work?
ജോലി ചെയ്യാൻ നിങ്ങൾക്ക് ചില ദിവസം തോന്നുന്നില്ല അല്ലേ? നമുക്കൊക്കെ അങ്ങനെ തോന്നാറുണ്ട്. പക്ഷെ അങ്ങനെ തോന്നലനുസരിച്ച് ജോലി ചെയ്യുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? അങ്ങനെ ആരെന്നൊരു മിക്കവാറും നിങ്ങളെ നേരത്തെ തന്നെ നിങ്ങളുടെ മുതലാളിമാര് വീട്ടിൽ പറഞ്ഞു വിട്ടേനെ.
യു ഗോ ഇഫ് ഇറ്റ്സ് റെയിനിങ് ഓർ നോട്ട് റെയിനിങ് യു ഹാവ് ടു ഗോ.
മഴയാണെങ്കിലും വെയിലാണെങ്കിലും നിങ്ങൾ പോയിരിക്കും, സമയത്ത് ഓഫീസിൽ എത്തിയിരിക്കും.
ഡ്യൂട്ടി.
അത് കടമ, ഉത്തരവാദിത്വം മനസ്സിലാക്കുന്നവർക്ക് അങ്ങനെ ചെയ്യുവാൻ കഴിയും.
ഐ ഹാവ് സീൻ മൈ വൈഫ് വെൻ ഷീ വാസ് സിക്ക് വിത്ത് ഫീവർ get up and cook breakfast for the children to go to school, not because he felt like it, it was her duty.
Yan orkunnunde ende kuttigal cheruppamayirunnappol school vidyarthigalayirunnappol ende bhariya paniyayitte talabukkan vayade athra cheenadiyayirunna samayathum raavile elunnettu avarku vendi prabhatha bhakshanam undaakki kodukkunu adu avalku cheyyuvan valare rasakaramaya karyam aayidundalla kunjungalodulla uttaravaadittam ariyavunna eda ammamarum adu cheyidey mariyavu.
All of you mothers have done that.
Ammamarayirikkana ningalokke ningal rogigalayirunnappol ningalude kunjungale karuthiyittundu adu ningalude uttaravaadittamaanu, oru maadavinte kadamayaanu.
How many of you believe God's word which says that sex is a duty?
Devathinte vadanam parayunu bhaarya ഭർത്താവിന് കടമ്പെട്ടത്, ഭർത്താവ് ഭാര്യയ്ക്ക് കടമ്പെട്ടത് വിവാഹ ജീവിതത്തിൽ ലൈംഗിക ഉത്തരവാദിത്വത്തെ കുറിച്ചാണ് പറയുന്നത്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് അത് നിങ്ങളുടെ കടമയാണ്?
മോസ്റ്റ് ക്രിസ്ത്യൻസ് എസ്പെഷ്യലി വിമൻ, ദേ ആർ ഡിസ്ഒബീഡിയന്റ് ടു ദ വേർഡ് ഓഫ് ഗോഡ്.
മിക്ക ക്രിസ്ത്യാനികളും, അതിൽ ഭൂരിഭാഗം സഹോദരിമാർ സ്ത്രീകൾ, ഈ ദൈവത്തിന്റെ വചനത്തോട് അനുസരണക്കേട് കാണിക്കുന്നവരാണ് എന്ന് ഞാൻ തെളിവായി പറയുന്നു.
എസ്പെഷ്യലി സം ഹു തിങ്ക് ദേ ആർ വെരി സ്പിരിച്വൽ വെൻ ദേ ആർ ആക്ച്വലി ഓൺലി വെരി റിലിജിയസ്.
പ്രത്യേകിച്ചും സഹോദരിമാരിൽ തന്നെ ഒരു കൂട്ടമുണ്ട് കേട്ടോ, വളരെ ആത്മീയരായി പ്രാർത്ഥനയിലും ഉപവാസത്തിലും ഒക്കെ സമയം ചിലവഴിക്കുന്ന ആത്മീയ പരിവേഷമുള്ള, ആത്മീയരല്ല കേട്ടോ, മതഭക്തരായിരിക്കുന്ന സ്ത്രീകളുണ്ട്. അവർക്ക് ഈ ലൈംഗിക കാര്യം പറയുമ്പോൾ ആകപ്പാടെ മടുപ്പാണ്, ഒരു വല്ലാത്ത ഒരു മുഖഭാവം. അതുകൊണ്ട് അഞ്ചാം വാക്യത്തിൽ പറയുകയാണ്,
സ്റ്റോപ്പ് ഡിപ്രൈവിംഗ് വൺ അനദർ.
അവിടെ പറയുകയാണ്, തമ്മിൽ വേർപെട്ടിരിക്കരുത്, നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് അർഹമായ അവകാശപ്പെട്ട കാര്യം ഒരു പ്രത്യേക വിഷയത്തോടുള്ള ബന്ധത്തിൽ അല്ലാതെ നിഷേധിക്കരുത് എന്നാണ് അവിടെ
എഴുതിയിരിക്കുന്നത്.
രാവിലെ ഭയങ്കര കോപം തോന്നി ഭർത്താവിനോട്, ഇങ്ങേർക്ക് ഇന്ന് രാവിലെ ഒന്നും ഉണ്ടാക്കി കൊടുക്കത്തില്ല എന്ന് ചിന്തിക്കുന്ന അവസരങ്ങളില്ലേ? അതുപോലുള്ള കാര്യം തന്നെയാ ഇതും.
When you want to fast and pray, maybe it says okay for a period you can stay apart.
ഇവിടെ ദൈവത്തിന്റെ വചനം ശ്രദ്ധിച്ച് വായിച്ചാൽ വിശുദ്ധനം കൂടാതെ അഞ്ചാം വാക്യത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങൾ ഭാര്യയ്ക്കും ഭർത്താവിനും പരസ്പര സമ്മതത്തോടെ തോന്നുകയാണ് ഒരു സമയം, ചില ദിവസങ്ങൾ അല്ലെങ്കിൽ ഒരു ദിവസം ഉപവാസത്തോടെ പ്രാർത്ഥനയിൽ കർത്താവിനോട് കൂടുതൽ സമയം ചിലവഴിക്കണമെന്ന് ആഗ്രഹിച്ചാൽ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാം.
But the Bible is very exact. It says a condition for it. Both must agree.
ദൈവത്തിന്റെ വചനം വളരെ കൃത്യതയോടെയാണ്, അവ്യക്തതയൊന്നുമില്ല കേട്ടോ. അവിടെ പറഞ്ഞിരിക്കുന്ന പദം നിങ്ങൾ ശ്രദ്ധിച്ചോ, പരസ്പര സമ്മതത്തോടെ. ഒരാളങ്ങ് തീരുമാനിച്ചാൽ പോരാ, ഞാൻ ഉപസിക്കാൻ
പോവാൻ.
ഭർത്താവോ ഭാര്യയോ ഒരാളങ്ങ് തീരുമാനിക്കുന്ന പോലല്ല, ചില ഭവനങ്ങളിൽ ഭാര്യ സ്ഥിരമായിട്ട് എന്നേക്കുമായിട്ട് ഈ വിഷയത്തിൽ ഉപവാസം
പ്രഖ്യാപിച്ചിരിക്കുന്നത്.
അടുത്ത 9 മാസത്തേക്ക് ഉപവാസവും പ്രാർത്ഥനയുമാണ്. നിങ്ങൾക്ക് വിഷയം മനസ്സിലായി കാണുമല്ലോ. അവിടെ പറയുകയാണ്, കർത്താവിന്റെ വചനം വളരെ വ്യക്തമായി പറയുകയാണ്, പരസ്പര സമ്മതത്തോടെ വേണം അത് ചെയ്യുവാൻ.
And then after that short period is over, nobody fasts and prays for 9 months. Short period. Once it's over, it says, come together again.
അവിടെ പറയുകയാണ്, ഈ ദീർഘമായിരിക്കുന്ന ഉപവാസം ഒന്നും ഈ വിഷയത്തിൽ പ്രഖ്യാപിച്ചു കളയല്ലേ, ഒരു ചെറിയ ഇടവേള പ്രാർത്ഥനയ്ക്ക് ഉപവാസത്തിനുമേ, അതിനുശേഷം വീണ്ടും ചേർന്നിരുപ്പീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ
വാട്ട് വിൽ ഹാപ്പൻ,
എന്താണ് സംഭവിക്കുന്നതെന്ന് 5-ാം വാക്യത്തിന്റെ ഒടുവിൽ പറഞ്ഞിട്ടുണ്ട്. ദൈവവചനം വായിക്കുക.
ഈവൻ എ ബാച്ചലർ ലൈക് പോൾ നോസ് ദാറ്റ്. ഹൗ മച്ച് മോർ യു മാരിഡ് പീപ്പിൾ ഷുഡ് നോ.
വിവാഹ ജീവിതം കൂടാതെ കഴിയുവാൻ ദൈവത്തിൽ നിന്ന് പ്രത്യേക വരം ലഭിച്ച പൗലോസിന് പോലും അത് അപകടമാണെന്ന് അറിയാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ അങ്ങനെ വരമില്ലാത്ത ഞാനും നിങ്ങളും എത്രയധികം ഈ വചനത്തിന്റെ ഗൌരവം മനസ്സിലാക്കണം.
സാത്താൻ വിൽ ടെംപ്റ്റ് യു ബിക്കോസ് ഓഫ് യുവർ ലാക്ക് ഓഫ് സെൽഫ് കൺട്രോൾ.
5-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണേ. നിങ്ങളുടെ അജിതേന്ദ്രിയത്വം നിമിത്തം സാത്താൻ നിങ്ങളെ പരീക്ഷിക്കാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാനായിട്ട് വീണ്ടും ചേർന്നിരുപ്പി. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ചോദ്യത്തിലേക്ക് മടങ്ങി
വരാം.
ഭർത്താവ് അങ്ങേ അറ്റത്തെ ഒരു പാപമാണ്, വ്യഭിചാരത്തിൽ വീണുപോയി, ആരുടെ കുഴപ്പമാണ്? അല്ലെങ്കിൽ ഒരു സാധ്യതയെങ്കിലും സഹോദരിമാർക്ക് ചിന്തിക്കാൻ പറ്റുമോ?
മനസ്സിലായില്ലേ?
ഒരു ചെറിയ സാധ്യതയെങ്കിലും ആണെങ്കിലും ഞാൻ പറയട്ടെ, ഒരു പക്ഷെങ്കിൽ അവളുടെ ഭർത്താവിനെ ഇത്തരത്തിലുള്ളതായിരിക്കുന്ന വിവാഹത്തിന്റെ വെളിയിലുള്ള ഒരു ബന്ധത്തിലേക്ക് തള്ളിവിട്ടതിന്റെ ഒരു ചെറിയ പങ്ക് നിന്റെ മനോഭാവത്തിനും ഉണ്ട് എന്ന് നീ മനസ്സിലാക്കണം.
ഐ ഹാവ് ബീൻ 33 years an elder and I have had to counsel numerous married people in this very area.
കഴിഞ്ഞ 33 വർഷമായി സഭയിലെ ഒരു ആത്മീയ ഉത്തരവാദിത്വം ഞാൻ വഹിക്കുന്നത് കൊണ്ട് എനിക്ക് പറയാൻ കഴിയും, അനേക ദമ്പതിമാരെ ഈ പ്രത്യേക വിഷയത്തിൽ അവരെ ഉപദേശിക്കേണ്ടതായിട്ട് എനിക്ക് വന്നിട്ടുണ്ട്. മിക്ക സമയത്തും ഇങ്ങനെ ഒരു കാര്യം ഒരു കുടുംബ ജീവിതത്തിൽ, ഒരു ക്രിസ്തീയ കുടുംബത്തിൽ സംഭവിക്കുമ്പോൾ മിക്കപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ഭാര്യയ്ക്കും ആ വിഷയത്തിൽ ഒരു ഉത്തരവാദിത്വം
ഉണ്ടായിരുന്നു.
ഭർത്താവ് വിചാരത്തിൽ വീണുപോയി എന്ന് വരികിൽ ഒരു നല്ല പങ്ക് 90% അവന്റെ കുഴപ്പമാണ്.
God can give a man grace even if his wife is totally evil.
തന്റെ ഭാര്യ ദൈവത്തിന്റെ വഴികൾ മനസ്സിലാക്കുവാൻ യാതൊരു താൽപര്യമില്ലാത്ത കഠിനഹൃദയമാണെങ്കിലും ഒരു ഭർത്താവിന് പിടിച്ചു നിൽക്കുവാനുള്ള ദൈവ കൃപ നൽകുവാൻ കർത്താവിന് കഴിയും.
How did Paul live for 67 years as a bachelor without ever having sex in his life?
അവിവാഹിതനായിട്ട് ലൈംഗിക ജീവിതം അനുഭവിക്കാതെ ഏതാണ്ട് ഒരു 67 വർഷം കർത്താവിനെ കണ്ടുമുട്ടിയതിന് ശേഷം പൗലോസിന് എങ്ങനെ ജീവിക്കാൻ പറ്റിയത്?
It's possible.
അത് സാധ്യമാണ് ദൈവ കൃപയാൽ.
I know married people who have some, maybe the wife is sick and they can't have sex for years and God gives them grace.
എനിക്കറിയാം ചില കുടുംബങ്ങളിലെ ഭാര്യ ഏറ്റവും അവശതയിൽ രോഹിണിയായിട്ട് ദീർഘനാളുകൾ ഇരിക്കുമ്പോൾ ഭർത്താവിന് അത്രയും നാളും മറ്റ് പരസ്ത്രീയുമായി ബന്ധപ്പെടാതെ ലൈംഗിക ബന്ധമില്ലാതെ ജീവിക്കുവാനുള്ള ദൈവകൃപ അതിനുള്ള ശക്തി കർത്താവ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഭർത്താവിനും പാപം ചെയ്യുവാനായിട്ട് ന്യായമൊന്നും പറയാനില്ല ദൈവകൃപ ഉള്ളിടത്തോളം.
All I say to wives is don't make it more difficult for your husband. It is already very difficult in this world for men.
അതുകൊണ്ട് ഭാര്യമാരായ സഹോദരിമാരെ ഞാൻ പറയുകയാണ്, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് അവരുടെ ക്രിസ്തീയ ജീവിതം കൂടുതൽ നിങ്ങൾ ബുദ്ധിമുട്ടുള്ളതാക്കല്ലേ. ഈ വിഷയം ഇങ്ങനെ അല്ലേ തന്നെ അവരുടെ ജീവിതം ആകെപ്പാടെ ബുദ്ധിമുട്ടാ. നിങ്ങൾ അതുകൊണ്ട്
പരിഗണനയുള്ളവരായിരിക്കും.
4-ാം വാക്യം നിങ്ങൾ നേരത്തെ വായിച്ചിട്ടുണ്ടോ? അവിടെ എന്താ എഴുതിയേക്കുന്നതെന്നറിയാമോ? ഭാര്യയ്ക്ക് സ്വന്തം ശരീരത്തിന്മേൽ അവകാശമില്ലെന്ന്.
ഹൗ മെനി ഓഫ് യു നോ ദാറ്റ്?
ഭർത്താക്കന്മാരുടെ കാര്യം അങ്ങനെ തന്നെയാ കേട്ടോ. നിങ്ങളിൽ എത്ര പേർക്ക് അറിയാം ഈ സത്യം?
യു സിസ്റ്റേഴ്സ്, ഹൗ മെനി ഓഫ് യു നോ ദാറ്റ് ദ ഡേ യു ഗോട്ട് മാരീഡ് യു ലോസ്റ്റ് അതോറിറ്റി ഓവർ യുവർ ബോഡി?
സഹോദരിമാരിൽ എത്ര പേര് ഈ കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്? നിങ്ങളുടെ വിവാഹ ദിവസം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ആ ഡേറ്റ്, അന്ന് മുതൽ നിങ്ങളുടെ ശരീരത്തിന്മേലുള്ള അവകാശം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു.
If you wanted authority over your body, you should not have got married. You should have remained single. You have total authority over your body.
മനസ്സരിച്ച് നിങ്ങൾക്ക് ജീവിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് മേലുള്ള അധികാരം നിങ്ങൾക്ക് കൈമാറാൻ താല്പര്യമില്ലായിരുന്നെങ്കിൽ അവിവാഹിതയായി നിങ്ങൾ തുടരണമായിരുന്നു.
All single women, they have total authority over their body.
വിവാഹിതരല്ലാതെ ഏകയായി കഴിയുന്ന എല്ലാ സ്ത്രീകൾക്കും അവരുടെ ശരീരത്തിന്മേൽ പൂർണ്ണ
അധികാരമാണ്.
അതുപോലെ തന്നെ ഭർത്താവിനെ മരണം മൂലം നഷ്ടപ്പെട്ട അങ്ങനെയുള്ള വിധവമാർക്ക് അങ്ങനെ ശരീരത്തിന്മേൽ
അവകാശം.
ഭർത്താക്കന്മാർ ജീവിച്ചിരിക്കുന്ന വിവാഹിതരായിരിക്കുന്ന എല്ലാ സഹോദരിമാർക്കും അവരുടെ ശരീരത്തിന്മേലുള്ള അവകാശം നഷ്ടമായി
കഴിഞ്ഞു.
അവകാശം നഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോഴത് ആർക്കാണ് അവകാശം?
Your husband. It's the word of God.
നിങ്ങളുടെ ഭർത്താക്കന്മാർക്കാണ് അവകാശം. ദൈവവചനം വളരെ വ്യക്തമായി അത് പറയുന്നു. നാലാം വാക്യം.
I am sorry that most Christian preachers don't preach on these verses and explain it.
ദൈവത്തിന്റെ വചനത്തിലെ ഈ സത്യങ്ങൾ, കുടുംബജീവിതത്തിന്റെ അടിസ്ഥാന രഹസ്യങ്ങൾ, ഈ കാര്യങ്ങൾ മിക്ക ആളുകളും ദൈവവചനം പ്രസംഗിക്കുമ്പോൾ പറയാറില്ല, പഠിപ്പിക്കാറില്ല.
It's not a big secret, it's just plain language.
അത് മാർമികമായിരിക്കുന്ന കാര്യങ്ങളോ രഹസ്യമൊന്നുമല്ല, വളരെ ലളിതമായ ഭാഷയിൽ നേരെ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങളാണ്.
സോ അറ്റ്ലീസ്റ്റ് നൌ വി ഹാവ് നോൺ ദി ട്രൂത്ത്.
ഇപ്പോഴെങ്കിലും ഈ വചന സത്യം നാം മനസ്സിലാക്കി കഴിഞ്ഞു.
ഐ വാണ്ട് ടു സേ വൺ തിങ് ദാറ്റ് ഗോഡ് നെവർ ഗിവ്സ് us a command which is not good for us.
നമുക്ക് നന്മയ്ക്കായിട്ട് അല്ലാത്ത ഒരു കൽപ്പനയും കർത്താവ് നമുക്ക് നൽകുന്നില്ല എന്നുള്ളത് നാം അറിയണം.
We may think all this talk is not spiritual talk, but the Holy Spirit has included it here.
ഒരുപക്ഷെ നിങ്ങൾ ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടായിരിക്കാം, ഇന്നത്തെ കപ്പിൾസ് മീറ്റിംഗിൽ ഈ സഹോദരൻ പ്രസംഗിക്കുന്നു എന്ന് ഒരു ആത്മീയമായ പ്രസംഗമല്ല. നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നെന്ന് വരികയും ഞാൻ പറയാം, പരിശുദ്ധാത്മാവ് ഈ പറഞ്ഞ വചനങ്ങളൊക്കെ ഈ ദൈവത്തിന്റെ വചനത്തിൽ എഴുതാനായിട്ട് തീരുമാനിച്ചപ്പോൾ അത് ആത്മീയമാണ്.
ഇഫ് യു ഓപ്പൺ യുവർ ബുക്ക്, your bible right in the middle, you land on a book called Song of Solomon, which is dealing with this all the time.
നിങ്ങൾ കണ്ണടച്ച് നിങ്ങളുടെ ബൈബിൾ എപ്പോഴെങ്കിലും തുറന്നാൽ മിക്കപ്പോഴും നിങ്ങൾ ശലോമോൻ എഴുതിയ ഉത്തമഗീതങ്ങൾ എന്ന് പറഞ്ഞ ഒരു കൊച്ചു പുസ്തകത്തിലായിരിക്കും നിങ്ങൾ വന്നെത്തുന്നത്.
Right in the middle of the bible,
ബൈബിളിന്റെ നടുക്ക് അങ്ങനെ ഒരു പുസ്തകം പരിശുദ്ധാത്മാവ് സ്ഥാപിച്ചിരിക്കുകയാണ്.
You know, I have sometimes told married couples this.
വിവാഹിതരായിരിക്കുന്ന ദമ്പതിമാരോട് ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്.
Both of you must open your bible to Song of Solomon.
നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ രാവിലെയും വൈകിട്ടുമല്ല ഒരേ സമയത്ത് ഉത്തമ ഗീതങ്ങൾ വായിക്കണം. കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന സമയത്ത് മതി. നിങ്ങൾ രണ്ടുപേരും ഉത്തമ ഗീതങ്ങൾ പുസ്തകം വായിക്കണം, ഭർത്താവും ഭാര്യയും ഒരുമിച്ച്.
ഡ്രാമ
ഒക്കെ നിങ്ങൾ ഓർക്കുന്നില്ലേ ഓരോ പാർട്ട്? സോ ആ പുരുഷൻ പറയുന്ന ഭാഗം ഭർത്താവ് വായിക്കണം, ഭാര്യ പറയുന്ന ശൂലങ്കാരത്തിൽ പറയുന്നത് സഹോദരി വായിക്കണം.
And while you're reading, you must look at your husband and say that.
നിങ്ങൾ വെറുതെ വായിച്ചാ പോരാ, പുസ്തകത്തിൽ കണ്ണു നോക്കാതെ വായിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇടയ്ക്കൊക്കെ ഭാര്യയുടെ മുഖത്തോട്ട്, ഇടയ്ക്ക് ഭർത്താവിന്റെ മുഖത്തോട്ട് ഒന്ന് നോക്കണം.
I know that 95% of you will not do it.
എനിക്കറിയാം, ഞാൻ എത്ര ഇവിടെ ആവർത്തിച്ച് പറഞ്ഞാലും നിങ്ങളിൽ 95% പേരും ഇത് ചെയ്യത്തില്ല എന്ന്
എനിക്കറിയാം.
നിങ്ങൾ പറയും, അയ്യോ എന്തായി പറയുന്നത്, ഇതൊരു ആത്മീയമായ കാര്യം വല്ലതാണോ ബ്രദർ, എന്തായി
പറയുന്നത്?
നിങ്ങൾ പലരും ധരിച്ചിരിക്കുന്നത് എങ്ങനോ അബദ്ധവശാൽ 66-ാമത്തെ പുസ്തകമായിട്ട് ഇത് ഇതിനകത്ത് കയറിപ്പോയി. ശരിക്കു പറഞ്ഞ 65 പുസ്തകമേ ബൈബിളിനകത്തുള്ളൂ.
Or we spiritualize it so much and say it all refers to Jesus and the bride.
ഇനി അതിനെ വേറെ ഒരു 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 വശം കൂടി ഉണ്ട് കേട്ടോ. മറ്റു പലരും ചെയ്യുന്ന പോലെ ഇതിനെ അങ്ങ് ആത്മീയവൽക്കരിക്കും. പലരും ചെയ്യുന്ന പോലെ ഇതിനകത്ത് പച്ചയായിട്ട് എഴുതിയേക്കുന്ന കാര്യങ്ങളൊക്കെ ആത്മീയമായ നിഗൂഢ അർത്ഥങ്ങൾ കണ്ടെത്തി ആത്മീയമായിരിക്കുന്ന ഭാവനയിൽ ഇങ്ങനെ ക്രിസ്തു സഭയുമായിട്ടുള്ള ബന്ധമാണ്. അങ്ങനെ ഒരു വശം അതിനുണ്ട്.
But what about the 1000 years when it was in the Bible before Christ came to earth?
ഞാൻ ചോദിക്കട്ടെ, ക്രിസ്തു തന്റെ സഭയെ തേടി സഭയ്ക്ക് വേണ്ടി ഭൂമിയിൽ വരുന്നതിന് 1000 വർഷം മുൻപ് ഈ പുസ്തകം എഴുതപ്പെട്ടെന്ന് വരികയില്ല, അന്ന് ഇത് ആരെ കുറിച്ചാ
പറഞ്ഞേക്കുന്നത്?
പഴയ നിയമത്തിലെ ആൾക്കാരെ ഇതൊക്കെ വായിച്ചിരുന്നില്ലേ? ഇല്ലേ, പുതിയ നിയമം നമുക്ക് കിട്ടി. പക്ഷെ അന്ന് അവർ വായിക്കുമ്പോൾ എന്താ അവർ മനസ്സിലാക്കേണ്ടത്? ക്രിസ്തുവും
സഭയും.
അവരത് വായിക്കുന്ന സമയത്ത് ഭർത്താവും ഭാര്യയും കൂടെ വായിക്കുന്നെങ്കിൽ അവർ പരസ്പരം അവരുടെ കാര്യമായിട്ടാണ് വായിക്കുന്നത്. ഒരു സത്യം നാം ഓരോരുത്തരും ഇന്ന് മനസ്സിലാക്കണം. വിവാഹിതനായിരിക്കുന്ന ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ളതായിരിക്കുന്ന ലൈംഗിക ബന്ധം അത് പവിത്രമാണ്, വിശുദ്ധമാണ്, ആത്മീയമാണ്, അത് ദൈവദത്തമാണ്.
ജസ്റ്റ് ലൈക്ക് വെൻ യു ഹാവ് എ സെക്ഷ്വൽ റിലേഷൻഷിപ്പ് യു ലോക്ക് ദി ഡോർ ആൻഡ് കീപ് എവരിബഡി ഔട്ട്സൈഡ് യു മസ്റ്റ് ഇൻവൈറ്റ് ജീസസ് ഇൻടു ദാറ്റ് ബെഡ്റൂം എവരി ടൈം.
നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ വാതിലടച്ച് മറ്റുള്ളവരിൽ നിന്നുമൊക്കെ ഏകാന്തതയിൽ ആ കാര്യത്തിൽ ഏർപ്പെടുമ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പായിട്ട് വിശ്വസിക്കാം, അവിടേക്ക് കടന്നു വരുവാൻ മനസ്സുള്ളവനും ക്ഷണിക്കേണ്ടവനുമായ വ്യക്തി നിങ്ങളുടെ ആത്മമണവാളനായിരിക്കുന്ന യേശുവാണ്. നിങ്ങൾക്ക് ലൈംഗികമായ ഒരു ബന്ധത്തിൽ നിങ്ങൾ ഏർപ്പെടുന്നതിന് മുൻപേ പ്രാർത്ഥിക്കുന്ന എത്ര
പേരുണ്ട്?
കർത്താവെ വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ.
നിങ്ങളുടെ
ഭക്ഷണം കഴിക്കുന്നതിന് മുൻപേ എത്ര പേര് പ്രാർത്ഥിക്കുന്നവരുണ്ട്? കൈവർത്താൻ പറഞ്ഞ എനിക്ക് ഒത്തിരി പേര്
പ്രാർത്ഥിക്കുന്നു.
നിങ്ങൾ പറയുമായിരിക്കും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പേ ഭക്ഷണം തന്ന ദൈവത്തോട് നന്ദി പറയാതെ പ്രാർത്ഥിക്കുന്നവൻ അവൻ ജാതിയാണ്, അവൻ വിശ്വാസിയല്ലെന്ന് പറയാൻ നമുക്കൊരു മടിയുമില്ല. അതുപോലെ ലൈംഗികമായിരിക്കുന്ന ബന്ധം ദൈവദത്തമായിരിക്കുന്ന അനുഗ്രഹീതമായ കാര്യത്തെക്കുറിച്ച് പ്രാർത്ഥിക്കാൻ മടിയുള്ള ഒരാളിനെ കുറിച്ച് എന്താ പറയേണ്ടത്? നിങ്ങൾ ജോലിക്ക് പോകുന്നതിന് മുൻപേ പ്രാർത്ഥിക്കാറില്ലേ?
I used to pray with my children before sending them to school every day.
എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നതിന് മുൻപേ എന്റെ കുട്ടികൾ ചെറുതായിരുന്നപ്പോൾ അവരോട് ഒരുമിച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു.
We don't pray about something because we think, oh, this is a thing where God may not be interested. Somehow we've got to do it secretly without God knowing about it.
ഞാൻ ഒരു സത്യം നിങ്ങളോട് പറയാം, നിങ്ങളൊക്കെ എഗ്രി ചെയ്യും. അത് ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ മനസ്സില്ലാതെ മടിയായിരിക്കുന്നതിന്റെ കാരണം എന്നാണെന്നറിയാമോ? നമ്മുടെ തലച്ചോറിൽ കയറിയിരിക്കുന്ന ആശയം ഇത് ആരും കാണാതെ രഹസ്യമായിട്ട് ഗതികേട് കൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇത് ആത്മീയമൊന്നുമല്ല, ദൈവം ഇത് കാണാൻ പാടില്ല ഈ
ചിന്തയാണ്.
മലയാളത്തിലെ ടെലിവിഷനിൽ ഏതെങ്കിലും ഒരു സീരിയൽ കാണുന്ന ചിലരെങ്കിലും ഇവിടെ ഉണ്ടായിരിക്കുമല്ലേ, അങ്ങനെ കാണുന്നതിന് മുമ്പേ നിങ്ങൾ പ്രാർത്ഥിക്കത്തില്ല. കാരണം കർത്താവ് യേശുവേ എന്നോടൊപ്പം വന്നിരുന്നു കണ്ണ് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കത്തില്ല. കാരണം മലയാളത്തിലെ ചില ടി വി പ്രോഗ്രാം യേശുവിനെ കാണാനേ കഴിയത്തില്ല. പല ഭാര്യാഭർത്താക്കന്മാർക്കും ലൈംഗിക ബന്ധത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന മനസ്സിലെ ആശയങ്ങൾ ഏതാണ്ട് ഇതുപോലൊക്കെയാണ്.
സോ ഇഫ് യു കം ടു ദി വേർഡ് ഓഫ് ഗോഡ് ഇറ്റ് ബിക്കംസ് വെരി ക്ലിയർ.
ദൈവത്തിന്റെ വചനത്തിലേക്ക് ലാളിത്യത്തിലേക്ക് നാം വന്നാൽ വളരെ
എളുപ്പമാണ്.
നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? നാലാം വാക്യത്തിൽ ഭാര്യയ്ക്ക് അവളുടെ സ്വന്തം ശരീരത്തിന്മേൽ അവകാശമില്ല.
Now that I've made all the husbands happy, I want to tell you husbands also something.
ഇത്രയും നേരം ഭാര്യമാരെ കുറിച്ചാണ് പറഞ്ഞത്, ഭർത്താക്കന്മാർ ചിരിക്കുന്നുണ്ട്, വലിയ സന്തോഷമാണ്. ഇനി നിങ്ങളോട് ചില കാര്യങ്ങൾ പറയട്ടെ.
ഓൺലി വൺ വേർഡ്,
ഒറ്റ വാക്യമേ പറയാനുള്ളൂ നിങ്ങളോട്.
യു ആർ ഡിലൈറ്റഡ് ടു ഹിയർ മീ ടെൽ യുവർ വൈഫ് ദാറ്റ് ഷീ ഹാസ് നോ അതോറിറ്റി ഓവർ ഹർ ബോഡി ബട്ട് യു ഹാവ് ഇറ്റ്.
അവളുടെ ശരീരത്തിന്മേൽ ഭാര്യയ്ക്ക് അവകാശമില്ല എന്ന് വചനത്തിൽ നിന്ന് ഞാൻ വായിച്ചു കേൾപ്പിച്ചപ്പോൾ എന്തൊരു സന്തോഷമെന്നറിയാമോ ഭർത്താക്കന്മാർക്ക്?
യു ആർ ഹോപ്പിംഗ് ദാറ്റ് യുവർ വൈഫ് ഈസ് ഇൻ ദി മീറ്റിംഗ് ലിസണിംഗ്.
ചിലരുടെയെങ്കിലും ഭാര്യമാർ ഇന്നീ മീറ്റിംഗിൽ വന്നിട്ടില്ല, വരാൻ കഴിയാതെ പോയി. അവര് ഹൃദയത്തിൽ ആശിക്കുകയാണ്, എന്റെ ഭാര്യയും കൂടെ വന്നിത്
കേട്ടിരുന്നെങ്കിൽ.
എനിക്ക് ഉറപ്പാണ് ഈ വേറെ ഒന്നിന്റെ സി ഡി വാങ്ങിച്ചില്ലെങ്കിലും ഈ മീറ്റിംഗിന്റെ സി ഡി വാങ്ങിച്ച് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ കേൾപ്പിച്ചിരിക്കും.
Now I want to tell the husband something.
അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന ഭർത്താക്കന്മാരുൾപ്പെടെ എല്ലാ ഭർത്താക്കന്മാരായ സഹോദരന്മാരോടും ഞാൻ പറയട്ടെ.
What is the meaning of this word?
ഈ വാക്യത്തിന്റെ അർത്ഥം എന്താ?
Verse 4, the husband does not have authority over his body, but the wife has.
ഭർത്താവിന് സ്വന്തം ശരീരത്തിന്മേൽ അധികാരമില്ല, ഭാര്യയ്ക്കാണ് അവന്റെ ശരീരത്തിന്മേൽ അധികാരമുള്ളത്.
Does that mean the wife comes pestering the husband, say, I want to have sex with you, come on please, have sex with me?
അത് നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കുന്നത്? ഭർത്താവിന്റെ ശരീരത്തിന്മേൽ ഭാര്യയ്ക്ക് അവകാശമുണ്ട് എന്ന് പറയുമ്പോൾ ഭാര്യ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനായിട്ട് ഭർത്താവിനെ ഇങ്ങനെ ശ്വാസം മുട്ടിച്ച് അവനെ ശല്യപ്പെടുത്തിക്കൊണ്ട് എപ്പോഴും ഇരിക്കുന്ന അവസ്ഥയാണോ അത് പറയുന്നത്?
ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് എ വൈഫ് ലൈക്ക് ദാറ്റ് ഇൻ ദി ഹോൾ വേൾഡ്.
ലോകത്തെ മുഴുവനും തിരഞ്ഞാലും അങ്ങനെ ഒരു ഭാര്യയെ കണ്ടെത്താൻ പ്രയാസം.
ബിക്കോസ് ദി ഏർജ് ഇൻ എ മാൻ ഈസ് അറ്റ്ലീസ്റ്റ് 100 ടൈംസ് മോർ ദാൻ ഇൻ എ വൈഫ്.
കാരണം നമുക്കൊക്കെ അനുഭവത്തിൽ നിന്ന് അറിയാവുന്ന പോലെ പുരുഷന്മാർക്ക് ലൈംഗിക കാര്യങ്ങളിലുള്ളതായിരിക്കുന്ന താല്പര്യം സ്ത്രീകൾക്കുള്ളതിനേക്കാളും പലപ്പോഴും 100 മടങ്ങാണ്.
100 times, that means a wife, a husband may be ready to have sex every day and a wife may be 3 times a year.
എന്ന് പറഞ്ഞാൽ 100 ഇരട്ടി ഞാൻ പറഞ്ഞാൽ നിനക്കറിയാമല്ലോ, എല്ലാ ദിവസവും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഭർത്താവിന് യാതൊരു മടിയുമില്ലായിരിക്കാം. പക്ഷെ ഭാര്യ സമയത്തോളം അവൾ മനസ്സോടെ സന്തോഷത്തോടെ വർഷത്തിൽ മൂന്ന് പ്രാവശ്യമായിരിക്കും അവന് തയ്യാറാകുന്നത്. ഈ 100% 100 ഇരട്ടി എന്നൊക്കെ ഞാൻ പറഞ്ഞാൽ അത് പ്രായോഗിക തലത്തിൽ ഇങ്ങനെ
മനസ്സിലാക്കണം.
ഭർത്താവിന്റെ ശരീരത്തിന്മേൽ ഭാര്യയ്ക്ക് അധികാരമുണ്ട് എന്ന് പറയുന്നെങ്കിലും പല ഭാര്യമാരും പറയും അതങ്ങനെയൊക്കെ എഴുതിയേക്കുന്നെന്ന് വരിയില്ലെങ്കിൽ
എനിക്കുള്ള
അധികാരമൊന്നും വേണ്ട.
Now I'll explain to you.
എന്നാൽ അതിന്റെ അർത്ഥം അങ്ങനെയല്ല എന്ന് വരികിൽ എന്താണ് അതിന്റെ ശരിയായ അർത്ഥം ഞാൻ വിശദീകരിക്കാം.
Your wife has authority over your body.
നിങ്ങളുടെ ശരീരത്തിന്റെ മേൽ ശരീരത്തിന്റെ അധികാരം നിങ്ങളുടെ ഭാര്യയ്ക്കാണ്.
Over your eyes.
നിങ്ങളുടെ കണ്ണുകളുടെ മീതെ കണ്ണുകളുടെ അതോറിറ്റി അവകാശം ഭാര്യയ്ക്കാണ്.
You cannot look at another woman.
വേറൊരു സ്ത്രീയെ നോക്കുവാൻ നിന്റെ കണ്ണുകൊണ്ട് നിനക്ക് അനുവാദമില്ല.
ഇൻ എ ബുക്ക്, ഇൻ എ പിക്ചർ,
ഒരു പുസ്തകത്തിലുള്ള പടമായിക്കൊള്ളട്ടെ,
ടെലിവിഷനിലോ, ഓർ എ ന്യൂസ് പേപ്പർ അഡ്വർട്ടൈസ്മെന്റ്,
ഒരു പത്രപരസ്യത്തിലോ, മറ്റോ,
ഓർ വാക്കിംഗ് ഡൗൺ ദി സ്ട്രീറ്റ്,
അല്ലെങ്കിൽ തെരുവിലൂടെ നടക്കുമ്പോൾ ഒരു സ്ത്രീയെ നോക്കി അവളെ, അതെ, ഓഫീസിലുള്ള ഒരു സഹപ്രവർത്തകയാകാം, മോഹത്തോടുകൂടി എതിർലിംഗത്തിൽപ്പെട്ട ഒരാളെ നോക്കുവാൻ, നിന്റെ കണ്ണുകൊണ്ട് നോക്കുവാൻ നിനക്ക് അധികാരമില്ല. എന്തുകൊണ്ട്?
Because your wife has got authority over your body.
നിന്റെ ശരീരത്തിൽ ഈ വിഷയത്തിൽ നിന്റെ കണ്ണുകൾക്ക് അധികാരം ഭാര്യയ്ക്കാണ്. അതുകൊണ്ട് നിനക്ക് നോക്കാൻ കഴിയുകയില്ല.
So you husbands who are so eager to have authority over your wife's body, will you allow her to have authority over your body too?
ഭാര്യമാരുടെ ശരീരത്തിന്മേൽ ദൈവികമായിരിക്കുന്ന ദൈവം നൽകിയ ആ അവകാശം ഉപയോഗിക്കുവാൻ അത്ര തിടുക്കം കാണിക്കുന്ന ഭർത്താക്കന്മാരെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ഭാര്യമാർക്ക് നിങ്ങളുടെ അവയവങ്ങൾ, കണ്ണുകൾ, കൈകൾ, ഈ വിഷയത്തിലൊക്കെയുള്ള അധികാരം നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണോ?
You who are ready to quote this verse to your wife every day.
4-ാം വാക്യത്തിന്റെ 1-ാം ഭാഗം ഭാര്യയോട് എല്ലാ ദിവസവും ഉദ്ധരിക്കുവാൻ ഉത്സാഹം കാണിക്കുന്ന സഹോദര,
ആർ യു റെഡി ടു ലെറ്റ് ഹർ കോട്ട് ദി റെസ്റ്റ് ഓഫ് ദി വേഴ്സ് ടു യു?
വാക്യത്തിന്റെ 2-ാം ഭാഗം അവൾക്ക് നിന്റെ ശരീര അവയവങ്ങളുടെ മേലുള്ള അധികാരത്തെക്കുറിച്ച് നിന്നോട് പറയുവാൻ നീ നിന്റെ ഭാര്യ അനുവദിക്കുമോ?
ഇറ്റ്സ് നോട്ട് ജസ്റ്റ് വിത്ത് യുവർ ഐസ്.
നിന്റെ കണ്ണുകളുടെ കാര്യത്തിൽ മാത്രമല്ല.
ഹൗ ഡു യു ടോക്ക് ടു ദോസ് വിമൻ ഇൻ യുവർ ഓഫീസ് ഓർ ഇൻ യുവർ സ്കൂൾ?
നിങ്ങളുടെ സ്കൂളിലോ നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് ഓഫീസിലോ നിങ്ങൾ സംസാരിക്കുന്ന സ്ത്രീകളോട് ഏത് വിധത്തിലാണ് നിങ്ങൾ സംസാരിക്കുന്നത്? ഒത്തിരി ആടിക്കുഴഞ്ഞ് ഒരു പ്രത്യേക ശൃംഗാരഭാവത്തോടൊക്കെ എപ്പോഴെങ്കിലും നിങ്ങൾ സംസാരിക്കാറുണ്ടോ? നിങ്ങളോട് ആരെങ്കിലും സംസാരിക്കാറുണ്ടോ?
യു മേ സേ, ഓ, ഐ ആം നോട്ട് സിന്നിങ്, ഐ ആം നോട്ട് ഡൂയിങ് എനിതിങ് റോങ്, ഐ ആം ജസ്റ്റ് ബീയിങ് ഫ്രണ്ട്ലി.
ഞാൻ പാപമൊന്നും ചെയ്യുന്നില്ലല്ലോ, ഞാൻ ഒരു നല്ല സുഹൃത്ത് ബന്ധം സൂക്ഷിക്കുന്നു എന്നേ ഉള്ളെന്നൊക്കെ നിങ്ങൾ ന്യായം പറഞ്ഞേക്കാം.
ഓക്കേ, ഇഫ് യുവർ വൈഫ് വേർ ടു വാക്ക് ഇൻ ടു ദാറ്റ് റൂം അറ്റ് ദാറ്റ് മൊമെന്റ്, വിൽ യു കണ്ടിന്യൂ ടോക്കിംഗ് ലൈക്ക് ദാറ്റ്? ദാറ്റ് ഈസ് ദി ടെസ്റ്റ്.
എന്നാൽ ഞാനൊരു ടെസ്റ്റ് നിങ്ങളോട് പറയാം. നിങ്ങൾ അങ്ങനെ ന്യായം പറഞ്ഞിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സഹപ്രവർത്തകയായിരിക്കുന്ന ആ സ്ത്രീയോട് സംസാരിച്ച് ചിരിച്ചൊക്കെ കൊണ്ടിരിക്കുന്ന സമയത്ത് നിന്റെ ഭാര്യ പെട്ടെന്ന് ആ മുറിയിലേക്ക് വന്നാൽ നിന്റെ ഭാവം മാറുമോ? സംസാര രീതി മാറുമോ?
യു നോ വെദർ യു ആർ സ്പീക്കിംഗ് ദി ട്രൂത്ത് ഓർ നോട്ട്.
അങ്ങനെ ഒരു രംഗം ഭാവനയിൽ കണ്ടാൽ മതി, അപ്പൊ നിങ്ങൾക്ക് ആരും പറയാതെ മനസ്സിലാകും നിങ്ങൾ ആ ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്ന പോലെ മാത്രമായിരുന്നു ഈ സ്ത്രീയോട് സംസാരിച്ചത്.
You don't have authority over your tongue because your wife has authority over your body.
നിങ്ങളുടെ ശരീരത്തിന് മേൽ നിങ്ങളുടെ ഭാര്യയ്ക്ക് അധികാരമുള്ളതുകൊണ്ട് നിങ്ങളുടെ നാവുകൊണ്ട് അധരം കൊണ്ട് സംസാരിക്കുന്ന വിഷയത്തിലും നിന്റെ സ്വാതന്ത്ര്യം നിനക്ക് എടുക്കുവാൻ കഴിയുകയില്ല.
Your wife has authority over your visiting some home.
മറ്റേതെങ്കിലും ഒരു ഭവനം നിങ്ങൾ സന്ദർശിക്കുക, നിങ്ങളുടെ ശരീരം കൂടാതെ സന്ദർശനം നടത്താൻ പറ്റുമെങ്കിൽ പൊക്കോ, ശരീരം കൊണ്ടാ പോകേണ്ടെന്ന് വരികിൽ ഭാര്യയുടെ അധികാരം നീ
അംഗീകരിക്കണം.
പാപം ചെയ്യുവാനായിട്ട് സാധ്യതയുള്ള പരീക്ഷയുള്ള എല്ലാ രംഗങ്ങളിലും ഭാര്യയുടെ അധികാരത്തെ നാം ഓർക്കണം.
ഐ എം ടോക്കിംഗ് പർട്ടിക്കുലർലി അബൌട്ട് ദി സെക്ഷ്വൽ ഏരിയ.
ലൈംഗികമായിരിക്കുന്ന മേഖലയിലെ പാപത്തിനിടമുള്ള എല്ലായിടത്തും ഭാര്യയുടെ അധികാരം ഓർക്കണം.
ഐ എം നോട്ട് സേയിങ് ദാറ്റ് If your wife doesn't want you to visit your parents' home, you should not visit your parents' home. Don't misunderstand.
മാതാപിതാക്കന്മാരെ ക്ഷീണിതരാണ്, അവർ തനിയെ താമസിക്കുന്നു, അവരെ ഒന്ന് പോയി സന്ദർശിക്കുന്നത് ഭാര്യയ്ക്ക് സമ്മതമല്ലെങ്കിൽ നിങ്ങൾ പോകരുത് എന്നല്ല ഞാൻ പറയുന്നത്.
Some people ask me this.
ചിലരെന്നോട് ചോദിക്കാറുണ്ട്, എന്റെ മാതാപിതാക്കന്മാരെ പോയി ഒന്ന് സന്ദർശിക്കുന്ന എന്റെ ഭാര്യയ്ക്ക് ഇഷ്ടമല്ല, അവൾ അനുവദിക്കുന്നില്ല എന്ന് സഹോദരന്മാർ ചിലപ്പോൾ
പറയാറുണ്ട്.
ഞാൻ പറയാറുണ്ട്, നിങ്ങൾ താമസിക്കുന്ന പട്ടണത്തിൽ തന്നെ മറ്റൊരിടത്ത് വല്ലതുമാണെങ്കിൽ നിന്റെ ഭാര്യ അറിയണമെന്ന് തന്നെ ഇത്ര നിർബന്ധം. അവൾ അറിയാതെ പോയി മാതാപിതാക്കന്മാരെ സന്ദർശിച്ചു വരിക. എന്റെ പ്രായമുള്ള മാതാപിതാക്കന്മാർക്ക് അവർക്ക് പണം അയച്ചു കൊടുത്ത് സഹായിക്കുവാൻ എന്റെ ഭാര്യ എന്നെ അനുവദിക്കുന്നില്ല എന്ന് ചിലർ പറയാറുണ്ട്. ഞാൻ പറയാറുണ്ട്, ഭാര്യ അറിയാതെ അങ്ങ് അയച്ചേക്കണമെന്നേ, ഭാര്യയ്ക്ക് രസീത് കൊടുക്കണമെന്ന് എവിടെയെങ്കിലും
പുസ്തകത്തിലുണ്ട്.
നിങ്ങളുടെ മണി ഓർഡറിലെ ഒരു കാര്യം കൂടെ മറന്നുപോയില്ല, വീട്ടിലെ അഡ്രസ്സ് വെക്കല്ലേ, കാരണം ഇതിന്റെ അക്നോളജ്മെന്റ് കാർഡ് തിരിച്ചു വരും. ഓഫീസിലെ അഡ്രസ്സ് വെച്ച്
അയച്ചോളൂ.
പാമ്പുകളെ പോലെ ബുദ്ധിയുള്ളവരായിരിക്കാനാ പറഞ്ഞേക്കുന്നത്.
So, you know, God's will is that we live in a harmonious relationship as husband and wife.
ഭാര്യയും ഭർത്താവുമായിട്ട് ഏക ഹൃദയത്തിലെ സ്നേഹത്തിന്റെ ആത്മാവിൽ ജീവിക്കുവാനാണ് ദൈവം നമ്മെ കുടുംബങ്ങളാക്കിയിരിക്കുന്നത്.
I was talking about physical unity.
ശാരീരികമായിരിക്കുന്ന ബന്ധത്തെക്കുറിച്ച്, ഒന്നായി തീരുന്നതിനെക്കുറിച്ചാണ് ഞാൻ ഇതുവരെ സംസാരിച്ചത്.
I mention it because there's so much of misunderstanding in this area.
ഈ മേഖലയിൽ ഒരുപാട് തെറ്റിദ്ധാരണ, അറിവില്ലായ്മ ഉണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വിശദമായത് പറഞ്ഞത്.
But the most important unity is spiritual.
എന്നാൽ ഞാൻ പറയട്ടെ, ലൈംഗിക ബന്ധത്തിൽ, ശാരീരിക ബന്ധത്തിൽ ഉള്ള ഒരുമ ഒന്നിക്കലിനേക്കാളും പ്രധാനപ്പെട്ട കാര്യമാണ് ആത്മീകമായിരിക്കുന്ന ഒന്നായി തീരും.
You know, after Jesus spoke about your hearts were hard under the law.
ന്യായപ്രമാണത്തിന്റെ കീഴിൽ നിങ്ങളുടെ ഹൃദയം കഠിനമായിരുന്നുവെന്ന് യേശു പറഞ്ഞതിന് ശേഷം തുടർന്ന് എന്താണ് പറയുന്നത്? മത്തായി സുവിശേഷം 19 അധ്യായത്തിന്റെ 8 വാക്യത്തിൽ യേശു ഇങ്ങനെ പറയുന്നു.
The next thing he said was this.
കർത്താവ് തുടർന്ന് പറഞ്ഞത് ഇതാണ്.
If you want to know God's perfect will, go back to the beginning.
ദൈവത്തിന്റെ സമ്പൂർണ്ണ ഹിതം നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തുടക്കത്തിലേക്ക് നിങ്ങൾ പോകണം. ആദിയിൽ എങ്ങനെയായിരുന്നു?
Before sin came, Genesis chapter 1, chapter 2.
ആദാമ്യവർഗത്തിൽ പാപം കടന്നു വരുന്നതിന് മുൻപേ ഉൽപ്പത്തി പുസ്തകം 1-2 അധ്യായങ്ങളിൽ ദാമ്പത്യ ബന്ധം എങ്ങനെയായിരുന്നു എന്നതിലേക്ക് നിങ്ങൾ
മടങ്ങിപ്പോകണം.
ദൈവത്തിന്റെ വചനമാകുന്ന ബൈബിളില് പാപം കടന്നു വരാത്ത, പാപത്തിന്റെ സ്പർശനമില്ലാത്ത 4 അധ്യായങ്ങളേ ഉള്ളൂ. ഉൽപ്പത്തി 1-2, വെളിപ്പാട് പുസ്തകത്തിന്റെ ഒടുവിലത്തെ
2.
അതുകൊണ്ട് ദൈവം യേശുവിലൂടെ പറയുകയാണ്, നിങ്ങൾ ആദിയിൽ എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ
ശ്രദ്ധിക്കുക.
പാപം മനുഷ്യവർഗത്തിൽ കടന്നു വന്നതിന് ശേഷമായിട്ട് ദൈവത്തിന്റെ സമ്പൂർണ്ണ ഹിതമായിരുന്നില്ലെങ്കിലും വിവിധ സാഹചര്യങ്ങളിൽ ഹൃദയ കാഠിന്യം കൊണ്ട് ദൈവം പലതും അനുവദിച്ചു.
And now in the new covenant, God is bringing us back not to his permissive will, but his perfect will.
എന്നാൽ പുതിയ നിയമത്തിന്റെ കീഴിൽ ജീവിക്കുന്ന എന്റെയും നിങ്ങളുടെയും കാര്യത്തിൽ ദൈവം തന്റെ സമ്പൂർണ്ണ ഹിതത്തിലേക്ക് നമ്മെ മടക്കിക്കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത്, ഹൃദയകാഠിന്യത്തിൽ നൽകപ്പെട്ട കൽപ്പനകളിലേക്കല്ല. അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം 1 അധ്യായത്തിലേക്ക് നമുക്ക് ഇപ്പോൾ ഒന്ന് മടങ്ങിപ്പോകാം.
ആദിയിൽ
ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ദൂതന്മാര് ലൂസിഫറിന്റെ നേതൃത്വത്തിൽ വീണു പോയിട്ട് അവര് സാത്താനും പിശാചുക്കളുമായി രൂപാന്തരപ്പെട്ടു. ഒന്നും രണ്ടും വാക്യങ്ങളുടെ ഇടയിൽ നടന്ന കാര്യമാണ്. ഭൂമി പാഴും ശൂന്യവുമായി തീരുന്നതിന്
മുൻപ്
ദൈവത്തിന്റെ സൃഷ്ടിപ്പിന്, ആദിയിലെ സൃഷ്ടിപ്പിന് ശേഷം സാത്താന്റെ വീഴ്ചയ്ക്ക് അതിന്റെ പരിണത ഫലമായി ഭൂമി പാഴും ശൂന്യവുമായി തീർന്നു. അങ്ങനെ രൂപം നഷ്ടപ്പെട്ട് ഇരുളായി തീർന്ന ഭൂമിയെ ദൈവം വീണ്ടും രൂപപ്പെടുത്തി മനോഹരമാക്കി തീർക്കുകയാണ്. ഓരോ ദിവസത്തെയും ദൈവിക പ്രവൃത്തി അവസാനിച്ച ശേഷം പറയുകയാണ് നല്ലത് എന്ന് ദൈവം കണ്ടു. ഒന്നാമത്തെ ദിവസം വെളിച്ചമുണ്ടാക്കി ദൈവം നല്ലതാണെന്ന് പറഞ്ഞു. അത് നല്ലതാണ് എന്നാണ് ദൈവത്തിന്റെ വാക്കുകൾ. 4 വാക്യം പറയുന്നു. രണ്ടാമത്തെ ദിവസം ആകാശവിധാനത്തെ വേർതിരിക്കുന്നതായി നാം കാണുന്നു. നല്ലതോ തീയതോ എന്ന് ഒരു അഭിപ്രായവും പറയാത്തത് രണ്ടാമത്തെ ദിവസത്തിന്റെ ദൈവിക പ്രവൃത്തിയെക്കുറിച്ചാണ്. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നല്ലതാണ് എന്ന് പറയാഞ്ഞ ഏക
ദിവസം.
മറ്റ് ദിവസങ്ങളിലെല്ലാം നല്ലത് 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 എന്ന് പ്രവൃത്തിയുടെ അവസാനം ദൈവം പറയുന്നു. രണ്ടാമത്തെ ദിവസം ദൈവം അങ്ങനെ പറഞ്ഞില്ല.
ബിക്കോസ്
അതിന്റെ കാരണം
സാത്താൻ ആൻഡ് ഹിസ് ഡീമൺസ് വർ ദേർ ഇൻ ദി ഹെവൻലി.
ആ രണ്ടാമത്തെ സ്വർഗത്തിൽ അല്ലെങ്കിൽ സ്വർഗതലങ്ങളിലെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും തള്ളപ്പെട്ട പിശാചുക്കള് ലൂസിഫർ അവിടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് അത് നല്ലതാണെന്ന് പറയാൻ. മൂന്നാം ദിവസത്തെ കുറിച്ച് തുടർന്ന് വായിക്കുന്നു, അവിടെ എല്ലാം നല്ലത് നല്ലത് നല്ലത്. നാലാമത്തെ ദിവസത്തെ കുറിച്ചും നിങ്ങൾ വായിച്ചാൽ അറിയാം നല്ലത് എന്ന് ദൈവം കണ്ടു. അഞ്ചാമത്തെ ദിവസം ഇരുപത്തിയൊന്നാം വാക്യം, അത് നല്ലത് എന്ന് ദൈവം കണ്ടു.
On the sixth day,
ആറാമത്തെ ദിവസം,
he made the animal. Verse 25, the first part of the sixth day.
ആറാമത്തെ ദിവസത്തിന്റെ ആദ്യ ഭാഗത്ത് അവൻ മൃഗ ജന്തുക്കളെയൊക്കെ ഉണ്ടാക്കി.
He saw it was good.
കാട്ടുമൃഗങ്ങളെയും കന്നുകാലികളെയും ഉണ്ടാക്കി, അത് നല്ലത് എന്ന് ദൈവം കണ്ടു. ഇരുപത്തിയഞ്ചാം വാക്യത്തിലാണ്.
And then,
അതിനുശേഷമാണ് ഇങ്ങനെ നാം കാണുന്നത്. ആദ്യമായിട്ട് ദൈവം ഒരു കാര്യം പറഞ്ഞു.
On the sixth day,
ആറാമത്തെ ദിവസം,
he said, it is not good.
നല്ലതല്ല എന്നാണ് ദൈവം പറയുന്നത്. അതുവരെ എല്ലാം നല്ലത് നല്ലത് നല്ലത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്തായിരുന്നു, എന്തിനെക്കുറിച്ചാ ദൈവം നല്ലതല്ല എന്ന് പറഞ്ഞത്? രണ്ടാം അധ്യായത്തിന്റെ പതിനെട്ടാം വാക്യത്തിലാണ് നാം അത് കാണുന്നത്. മൃഗങ്ങളെയൊക്കെ ആറാം ദിവസത്തിന്റെ ആദ്യ ഭാഗത്ത് ഉണ്ടാക്കിയതിനു ശേഷം,
he said, it's not good.
നന്നല്ല എന്നൊരു പദം നാം അവിടെ കാണുന്നു. ആദമിനെയും കൂടെ സൃഷ്ടിച്ച് കഴിഞ്ഞാണ് ഈ വാക്കുകൾ നാം കാണുന്നത്. നല്ലതല്ല എന്ന തിരുവചനത്തിൽ ആദ്യമായി ദൈവം അരുളി ചെയ്യുന്നത് ഇവിടെയാണ് നാം കാണുന്നത്. തന്റെ സൃഷ്ടിപ്പ് ആദമിനെ സൃഷ്ടിച്ചത് അബദ്ധമായി പോയെന്നാണോ അതിന്റെ അർത്ഥം? ഒരിക്കലുമല്ല. അപൂർണമാണ് ഈ പുരുഷൻ, ഈ മനുഷ്യൻ, ആദമിന്റെ
സൃഷ്ടി.
അവൻ ഏകനായിരിക്കുന്നത്, അവൻ തനിയായിരിക്കുന്നത് നന്നല്ല എന്നാണ്
പറയുന്നത്.
ദൈവത്തിന്റെ സുവിശേഷം അറിയിക്കുന്നതിന് കർത്താവിന്റെ പ്രത്യേക നിയോഗപ്രകാരം അപൂർവം ചിലർക്കല്ലാതെ എല്ലാവരെയും മനുഷ്യരെ കുറിച്ചുള്ള ദൈവഹിതം, ഒരു പുരുഷൻ ഒരു സ്ത്രീയും കൂടെ ചേർന്ന് പൂർണ്ണതയുള്ള ഒരു കുടുംബം ഉണ്ടാകണമെന്നാണ്.
That's why even though men and women don't determine whether they should have a boy or a girl, yet all over the world there are equal number of boys and girls born. God determines that.
നമുക്കറിയാം, ഒരു ദാമ്പത്യ ബന്ധത്തിൽ ഭർത്താവും ഭാര്യയും കൂടെ തീരുമാനിക്കുന്നുണ്ടല്ലോ ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ ജനിക്കുന്നത്. അങ്ങനെ ഇരിക്കെ മനുഷ്യന്റെ നിയന്ത്രണത്തിൽ അല്ലാത്ത ഈ കാര്യത്തിൽ ദൈവം ജനിക്കുന്ന സകല കുഞ്ഞുങ്ങളെയും ഏതാണ്ട് തുല്യമായി ആണും പെണ്ണുമായിട്ട് സൃഷ്ടിക്കുകയാണ്.
I mean, otherwise in India we'd have 90% men and 10% girls.
അങ്ങനെ ദൈവം തന്റെ സർവശക്തിയിൽ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ത്യയെ പോലുള്ള രാജ്യത്തിൽ 90% ഇന്ന് ആണുങ്ങളെ കാണത്തുള്ളൂ, 10% പെൺകുഞ്ഞുങ്ങൾ ജീവിച്ചാൽ ഭാഗ്യം. കാരണം ഇന്ത്യയിലെ മിക്കവർക്കും പെൺകുഞ്ഞുങ്ങളെ വേണ്ട, ഭ്രൂണഹത്യ.
Can you imagine the amount of immorality that would have been in the world in India if there were 90% men and 10% girls?
നിങ്ങൾ ഇന്ത്യയുടെ ജനസംഖ്യയിൽ ഏതാണ്ട് പകുതി പകുതി ആണും പെണ്ണുമാണ്, 90% പുരുഷന്മാരും 10% സ്ത്രീകളുമേ ഇന്ത്യയിൽ ഉള്ളായിരുന്നെങ്കിലുള്ള അവസ്ഥ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? എന്തുമാത്രം അധാർമികത ഇവിടെ നടന്നേന്. അതുകൊണ്ടാണ് നിങ്ങൾ എത്ര മാത്രം ഉറക്കിളച്ച് ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചാലും നിങ്ങൾക്കുണ്ടാകുന്ന കുഞ്ഞ് മിക്കപ്പോഴും പെൺകുഞ്ഞായി പോകുന്നത്. അത് ദൈവത്തിന് അബദ്ധം പറ്റിയതല്ല, നിങ്ങൾക്ക് നന്മയാണ്, ലോകത്തിനും നല്ലതാ.
Supposing we had chairs up to here for men and one line for women.
ningal vicharikke innathe ee couples meetingine aa lastile oru row olichu baaki muluvanum kasara ikkari cherthu ingotte ittittu ellam sahodaranmarkka aa oru row maatram sahodaranmarkka nu parna enna sambhavikkum?
Even in the church it's like that.
Sabhayum angana ningal ippa nokike ellam pagidi pagidi.
So God is a God who controls all this.
ദൈവം ഈ കാര്യങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്ന സർവശക്തനാണ്.
Greatest proofs of the existence of God is the fact that there are equal number of men and women born into the world, boys and girls born into the world.
ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കാനുള്ള ഏറ്റവും ശക്തമായിരിക്കുന്ന തെളിവുകളിൽ ഒന്നാണ് ഇത്. പ്രിയപ്പെട്ടവരെ, മനുഷ്യവർഗത്തിൽ പിറക്കുന്ന കുഞ്ഞുങ്ങളിൽ ഏതാണ്ട് പകുതി പകുതിയാണ്
പെണ്ണുമാരും.
ലോകത്തിന്റെ മൊത്തം ജനസംഖ്യ എടുത്താൽ പകുതി പുരുഷന്മാരും പകുതി സ്ത്രീകളും വന്നായിരുന്നെങ്കിൽ പിന്നെയും നമ്മൾ സമ്മതിക്കാമായിരുന്നു. പക്ഷെ ഏത് രാജ്യവും എടുത്തോ, ഏത് കോൺ എടുത്തോ, എല്ലായിടത്തും
പകുതി.
കേരളത്തിൽ എന്ന് പറയുന്ന കൊച്ചു സംസ്ഥാനത്തിലും അങ്ങനാ. അതെങ്ങനെയാ നടക്കുന്നത്? ദൈവമാണ് ഇതിന്റെ പുറകിൽ. അത് മനുഷ്യവർഗത്തെ മാത്രമല്ല കേട്ടോ, പട്ടിയുടെയും പൂച്ചയുടെയും ഒക്കെ കാര്യത്തിൽ അങ്ങനെ
തന്നെയാണ്.
ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന, അദൃശ്യനായിരിക്കുന്ന, സർവശക്തനായിരിക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ളതിന് ഇതിനേക്കാൾ നല്ല തെളിവുണ്ട്. മനുഷ്യനേകനായിരിക്കുന്ന
നന്നല്ല,
അവന് തക്കതായിരിക്കുന്ന ഒരു തുണയെ ഞാൻ
ഉണ്ടാക്കിക്കൊടുക്കും.
അവന് തക്കതായിരിക്കുന്ന തുണയെ ദൈവം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അവരെ രണ്ടുപേരെയും ദൈവം നോക്കി. ഉൽപ്പത്തി പുസ്തകം 1:31 ദൈവം പറഞ്ഞു നല്ലതാണെന്ന്. അതുവരെ രണ്ടാം ദിവസം ഒഴിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ദൈവം ഇവിടെ പറയുന്നത് വെറുതെ നല്ലതാണെന്ന് മാത്രമല്ല. 1:31 നിങ്ങൾ നോക്കിയോ, അത് എത്രയും നല്ലത് എന്ന് കണ്ടു. വെരി ഗുഡ്.
യു സീ ഗോഡ്സ് ഒപ്പീനിയൻ ഓഫ് എ ഗുഡ് മാരേജ്.
ഒരു നല്ല പുരുഷനും സ്ത്രീയും കൂടെ ചേർന്ന ഒരു കുടുംബമായി തീരുന്നതിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ അഭിപ്രായം നോക്കിക്കാട്ടെ.
ഫ്രം നോട്ട് ഗുഡ് ഇറ്റ് ജംപ്സ് ബിയോണ്ട് ഗുഡ് ടു വെരി ഗുഡ്.
നല്ലതല്ല എന്നുള്ള അവസ്ഥയിൽ നിന്നും പെട്ടെന്ന് അത് നല്ലതാണെന്നുള്ളതിലേക്ക് മാറുകയല്ല, അത്യുത്തമം, ഏറ്റവും നല്ലത്, അതാണ് കുടുംബം.
നൂറ്
മാർക്കിന്റെ ക്വസ്റ്റ്യൻസേ ഉള്ളായിരുന്നു, പക്ഷേ കുട്ടിക്ക് 200 മാർക്ക് കിട്ടിയ പോലാണ് ഇപ്പോഴീ കുടുംബം എന്ന് പറയുമ്പോൾ ദൈവം കാണുന്നത് അങ്ങനെ. നിങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബജീവിതത്തെ കുറിച്ച് ശ്രദ്ധിക്കുക, അങ്ങനെയുള്ള ഒരു കുടുംബമാണോ നിങ്ങളുടേത്?
100
മാർക്ക് കിട്ടുന്നവരാണോ നിങ്ങൾ കുടുംബത്തിന്റെ പരീക്ഷയിൽ? നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് സഹോദര വിശ്വസിക്കുക, ദൈവത്തിന്റെ ഹിതം അത് തന്നെയാണ്. അതുകൊണ്ട് എന്താണ് ഇന്നു മുതൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതെന്ന് ഞാൻ പറയാം. കർത്താവേ, എന്റെ കഠിന ഹൃദയം നീക്കിയിട്ട് എനിക്ക് മാർഗമുള്ള ഒരു ഹൃദയം അങ്ങ് തരണമേ. പരിശുദ്ധാത്മാവിനാൽ എന്റെ ഈ കഠിന ഹൃദയത്തിൽ നീ ഒരു പ്രവൃത്തി ചെയ്യണമേ.
Even though we are born again,
നാം വീണ്ടും ജനിച്ചവരാണെങ്കിലും,
we are very hard to one another.
നാം അന്യോന്യം വളരെ കഠിന മനസ്സുള്ളവരായി പെരുമാറുന്നവരാണ്.
We need help from the Holy Spirit.
പരിശുദ്ധാത്മാവിന്റെ അത്യധികമായ സഹായം ഭർത്താവായ ഭാര്യയായിരിക്കുന്ന നാം ഓരോരുത്തർക്കും ആവശ്യമുണ്ട്.
I know when I was married, I didn't have all this teaching on victory.
ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് വിവാഹിതനായപ്പോൾ ഈ വിഷയത്തിലുള്ള ജയത്തെക്കുറിച്ച്, ദൈവത്തിന്റെ സഹായത്തെക്കുറിച്ചൊന്നും പഠിപ്പീരുകൾ എനിക്ക് ലഭിച്ചിരുന്നില്ല.
I lived a defeated life for many years.
പല വർഷങ്ങളും പരാജയപ്പെട്ട ഒരു ജീവിതമാണ് ഈ വിഷയത്തിൽ, കുടുംബജീവിതത്തിൽ എനിക്കുണ്ടായിരുന്നത്.
I can really say the glory of my house today is far greater than it was in the beginning.
എന്നാൽ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ വർഷങ്ങളായി പരിശുദ്ധാത്മാവ് ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് എനിക്ക് സാക്ഷിപ്പാനുണ്ട്. ഇവിടെ എഴുതിയിരിക്കുന്ന പോലെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ആ പഴയ കുടുംബമാകുന്ന ആലയത്തിന്റെ മഹത്വത്തെക്കാൾ 10 times മഹത്വപൂർണമായിരിക്കുന്ന ഒരു കുടുംബം ഇന്ന് ദൈവം ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്.
Don't get discouraged if you were defeated like me right now.
എന്നെ പോലെ കഴിഞ്ഞ വർഷങ്ങളൊക്കെ നിങ്ങൾ നല്ല ആഗ്രഹത്തിലും പരാജയപ്പെട്ട് നിങ്ങൾ കുടുംബജീവിതത്തിൽ തോറ്റിരിക്കുന്നവരാണെങ്കിൽ നിരാശപ്പെടരുത്. ഞാൻ ഒരു സമയത്ത് അങ്ങനെയായിരുന്നു, ഞാനും പരാജയപ്പെടുന്നവനായിരുന്നു. നിങ്ങൾ ദൈവത്തിന്റെ വചനം വിശ്വസിക്കുക. ഇന്ന് പിൽക്കാലത്തെന്ന് പറഞ്ഞിരിക്കുന്ന നമ്മുടെ ജീവിതത്തിന്റെ, കുടുംബജീവിതത്തിന്റെ, ഇനിയും വരാൻ പോകുന്ന നാളുകളിലെ മഹത്വം ആദ്യത്തെ അധികമായിരിക്കും. കർത്താവേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. എല്ലാ ദിവസവും എല്ലാ ദിവസവും തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന, മൃദുലമായിരിക്കുന്ന ഒരു ഹൃദയം എനിക്ക് തരണമേ കർത്താവേ. നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ തലകൾ വണങ്ങിയിരിക്കുമ്പോൾ ലളിതമായിരിക്കുന്ന ഒരു പ്രാർത്ഥന ഹൃദയത്തിൽ നിന്ന് ആര് പ്രാർത്ഥിക്കും?
ലോർഡ് ഫിൽ മീ വിത്ത് ദി ഹോളി സ്പിരിറ്റ്.
കർത്താവേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ.
Give me a soft heart towards my husband or my wife and my children.
എന്റെ ഭർത്താവിനോട്, എന്റെ ഭാര്യയോട്, എന്റെ കുഞ്ഞുങ്ങളോട് മാർദ്ദവമുള്ള, എത്രയും മൃദുലമായിരിക്കുന്ന ഒരു ഹൃദയം എനിക്ക് തരണമേ കർത്താവേ.
Let our home glorify you.
ഞങ്ങളുടെ ഒരുമിച്ചുള്ള കുടുംബം, ഞങ്ങളുടെ ഭവനം അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതായി തീരട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ.